بسم الله الرحمن الرحيم والضحى والليل إذا سجى ما ودعك ربك وما قلى وللآخرة خير لك من الأولى ولسوف يعطيك ربك فترضى وللآخرة خير لك من الأولى ولسوف يعطيك ربك فترضى ألم يجدك يتيما فآوى ووجدك ضالا فهدى ووجدك عائلا فأغنى فأما اليتيم فلا تقهر وأما السائل فلا تنهر وأما بنعمة ربك فحدث وأما السائل فلا تنهر وأما بنعمة ربك فحدث.
بسم الله والحمد لله والصلاة والسلام على رسول الله. اللهم صل وسلم وبارك وانعم على عبدك ونبيك ورسولك محمد وعلى آله وأصحابه وبعد. إن نمل سورة الضحى نمل إذن من بس سورة الشرحان وشديدة لا إني سورة الضحى سورة الضحى ينم سورة والضحى والضحى ينم إذن بيرند إي سورة ننت بيرند ونو الضحى فلن سورة الضحى സൂറത്തുൽ ഫജറും ഫജറിന് ശേഷം സൂറത്തുൽ ഷറഹിന് മുമ്പായിട്ടാണ് ഈ സൂറത്തിന്റെ അവതീർണത. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സൂറത്തുൽ ഷറഹ് അവതരിച്ചത് വദ്ദുഹയ്ക്ക് ശേഷമാണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. എത്രമാത്രം വെച്ചാൽ ചിലർ ഇങ്ങനെ ഉദ്ധരിച്ചു, വശായി വദ്ദുഹയും പിന്നെ സൂറത്തുൽ ഷറഹും ഒരു സൂറത്താണ് എന്ന് അങ്ങനെ ചിലർ ധരിച്ചിട്ടുണ്ട്. യഥാർത്ഥത്തിൽ രണ്ട് സൂറത്താണ്. സൂറത്തു ദുഹ അവതരിച്ചതിന് ശേഷമാണ് സൂറത്തു ഷറഹ് അലം നഷ്റഹ് ലക സദ്റക എന്ന സൂറത്ത് അതിന്റെ അവതീർണത. മക്ക പ്രബോധന കാലഘട്ടത്തിലാണ് വദ്ദുഹ സൂറത്ത് അവതരിക്കുന്നത്. മക്ക പ്രബോധന കാലഘട്ടത്തിലാണ് വദ്ദുഹ അവതരിക്കുന്നത്. മക്ക പ്രബോധന കാലഘട്ടത്തിൽ അതിന്റെ തുടക്ക കാലഘട്ടം എന്ന് വേണമെങ്കിൽ പറയാം. തുടക്ക കാലഘട്ടം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ആദ്യം ഇഖ്റാ ബിസ്മി സൂറത്ത് ഇറങ്ങി, അഞ്ചായത്തുകൾ ഇറങ്ങി, സൂറത്തിലെ അഞ്ചായത്തുകൾ ഇറങ്ങി. പിന്നെ വഹയ നിലച്ച് പിന്നെ സൂറത്തുൽ മുദ്ദസ്സിർ അവതരിച്ച്, പിന്നെ സൂറത്ത് മുസ്സമ്മിൽ, ഇങ്ങനെ ചില സൂറത്തുകൾ അവതരിപ്പിച്ച്, പിന്നെ കുറച്ച് ദിവസം വഹയ നിലച്ച് കുറച്ച് ദിവസങ്ങൾ. അപ്പൊ മക്കയിലൊരു പ്രചരണം പിന്നെ മുഹമ്മദിനെ എന്ത് ചെയ്തിട്ടുണ്ട്, മുഹമ്മദിന്റെ പടച്ചവനും സല്ലല്ലാഹു അലൈഹി വസല്ലം പടച്ചവനും കയ്യൊഴിച്ചിട്ടുണ്ട് എന്നൊരു പ്രചരണം, മനസ്സിലായല്ലേ. മക്കയിൽ പ്രചരിച്ചു, അങ്ങനെ അത് തൽപരകക്ഷികൾ പ്രചരിപ്പിച്ചു. അതേപോലെ ആ സന്ദർഭത്തിൽ ഈ സൂറത്തിന്റെ അവതീർണത എന്ന് മുഫസ്സിറീങ്ങൾ പറഞ്ഞിട്ടുണ്ട്. മക്കയിലെ പ്രചരണം എന്താണ്, മുഹമ്മദിന്റെ റബ്ബ് കയ്യൊഴിച്ചു എന്ന പ്രചരണം നടന്നപ്പോ ഈ സൂറത്തിറങ്ങിയതാണ്. പിന്നെ ഒന്ന് ഇമാം ബുഖാരി മുസ്ലിം ബുക്ക് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു വിരലിൽ മുറിവേറ്റ് അപ്പോ രോഗബാധിതനായിട്ട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രണ്ടു മൂന്ന് ദിവസം പുറത്തിറങ്ങാതെ വീട്ടിൽ കഴിച്ചുകൂട്ടി രോഗം കാരണത്താൽ. അപ്പോ ഉമ്മു ജമീൽ ബിന്ത് ഹർബ് അബൂ ലഹബിന്റെ ഭാര്യ അബൂ സുഫിയാന്റെ പെങ്ങള്. നമ്മളിവിടെ ഉമ്മു ജമീലിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. എപ്പോഴാ പറഞ്ഞേ? ആ സൂറത്ത് തബ്ബത്ത് വിശദീകരിച്ചപ്പോ ഉമ്മു ജമീൽ ബിന്ത് ഹർബ് അബൂ ലഹബിന്റെ ഭാര്യ, അവള് പറഞ്ഞു, മുഹമ്മദ് നിന്നെ സമീപിച്ചിരുന്ന പിശാജ് ഷെയ്ത്താൻ രണ്ടു മൂന്ന് ദിവസമായിട്ട് നിന്നെ കൈയൊഴിച്ചതായിട്ടാണല്ലോ അനുഭവപ്പെടുന്നത്, നിന്റെ അടുത്തേക്ക് വരണില്ലല്ലോ, എന്തു പറ്റി എന്ന് ചോദിച്ചിട്ട് ഉമ്മു ജമീൽ ബിന്ത് ഹർബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കളിയാക്കി. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുറൈശികളുടെ പ്രചരണം, അള്ളാഹു മുഹമ്മദ് നബിയെ കൈയൊഴിച്ചു എന്ന പ്രചരണം, അതേപോലെ ഉമ്മു ജമീൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സമീപിച്ച് പറഞ്ഞതായി ഈ വിദണ്ഡ വർത്തമാനം. ഈ സാഹചര്യങ്ങളാണ് ഈ സൂറത്തിന്റെ അവതരണം, ആ സാഹചര്യത്തിലാണ് ഈ സൂറത്തിന്റെ അവതരണം. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് വദ്ദുഹ വല്ലൈലി ഇദാ സജ മാ വദ്ദഅക റബ്ബുക വമാ ഖല. ഇവിടെ വദ്ദുഹ എന്ന് പറഞ്ഞാല് ദുഹ എന്ന് പറഞ്ഞാല് പൂർവാഹനം, ദുഹ സമയം എപ്പോളാ? സൂര്യൻ ഉദിച്ചുയർന്ന് ഉച്ചയാകുന്നത് വരെയുള്ള ആ ടൈമിനാണ് എന്താ പറയാ ദുഹ എന്ന് പറയാം, ദഹവത് ദുഹ. പ്രകാശവും ചൂടും ഒരുപോലെ ലഭിക്കുന്ന സമയമാണ് ദുഹ സമയം. അള്ളാഹു സുബ്ഹാനഹു വതആല ആ ദുഹയെ കൊണ്ടാണ് സത്യം ചെയ്യുന്നത്. വദ്ദുഹ ദുഹയാണ് സത്യം, വാവ് വാവുൽ ഖസം ദുഹയാണ് സത്യം. വല്ലൈലി ഇദാ സജ വല്ലൈൽ ലൈൽ രാത്രിയാണ് സത്യം. ഇദാ സജ 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 നമ്മ ഇൻതഷറ പരന്നു എന്നർത്ഥത്തിൽ പറയും, രാത്രി വ്യാപിച്ചാൽ പരന്നാൽ. അതേപോലെ സജ എന്ന് പറഞ്ഞെങ്കിൽ രാത്രിയാണ് എന്തിന്റെ ടൈം, ശാന്തിയുടെ സമാധാനത്തിന്റെ ടൈം അല്ലെ. അപ്പൊ രാത്രി ശാന്തി പരത്തിയാൽ, രാത്രി ശാന്ത സന്തായമായാൽ രാവാണ് സത്യം, വല്ലയിൽ രാത്രിയാണ് സത്യം. ഇദാ സജ രാത്രി പരന്നാൽ ഇരുട്ടുമുറ്റിയാൽ, അല്ലെങ്കിൽ രാത്രി ശാന്ത സന്തായമായാൽ ആ രാത്രിയാകുന്നു സത്യം. ഇവിടെ അള്ളാഹു ലൈലിനെ കൊണ്ട് സത്യം ചെയ്ത്. അപ്പൊ വദ്ദുഹ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശം പകലിന്റെ ആദ്യ ഭാഗമല്ല, പിന്നെ പകല് മുഴുവനുമാണ് എന്ന് മുഫസ്സിരീങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോ വദ്ദുഹ എന്ന് പറഞ്ഞാൽ പകലാണ് സത്യം, വന്നഹാർ എന്ന അർത്ഥത്തിൽ. വല്ലൈൽ ഇദാ സജ രാത്രി അത് ഇരുട്ട് പരത്തിയാൽ, അല്ലെങ്കിൽ രാത്രി അത് ശാന്തമായാൽ ആ രാത്രിയാണ് സത്യം. അള്ളാഹു സുബ്ഹാനഹു വതആല ദുഹയെ കൊണ്ടും ലൈലിനെ കൊണ്ടും സത്യം ചെയ്തു. നമുക്കറിയാം ദുഹയും ലൈലും എന്താണ്, സൃഷ്ടികളാണ് അല്ലെ, അള്ളാഹുന്റെ സൃഷ്ടികളാണ് ദുഹ പകൽ അല്ലെങ്കിൽ പൂർവാഹനം. അതേപോലെ തന്നെ ലൈലും അള്ളാഹുന്റെ സൃഷ്ടിയാണ്. അള്ളാഹുവിന് എന്ത് ചെയ്യാം, അള്ളാഹുന്റെ പടപ്പുകളെ കൊണ്ട് സത്യം ചെയ്യാം. അള്ളാഹ്ക്ക് എന്തില്ല, ഇന്നത് പാടുന്നത് പാടില്ല എന്നുള്ള വിധിവിലക്കുകളില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ വിധിവിലക്കുകളുണ്ട്. അപ്പൊ നമുക്ക് എന്തേ പറ്റുള്ളൂ, ആരെ കൊണ്ടേ സത്യം ചെയ്യാൻ പറ്റുള്ളൂ, അള്ളാഹുവിനെ കൊണ്ടേ സത്യം ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് പടപ്പുകളെ കൊണ്ട് സത്യം ചെയ്യാൻ പാടുള്ളതല്ല. പടപ്പുകൾ ആരായാലും പടപ്പുകളെ കൊണ്ട് സത്യം ചെയ്യാൻ നമുക്ക് അവകാശമല്ല, പാടുള്ളതല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ട് അള്ളാഹു അല്ലാത്തവരെ കൊണ്ട് സത്യം ചെയ്താൽ അവൻ ശിർക്ക് ചെയ്തു, കുഫർ ചെയ്തു. അപ്പൊ വദ്ദുഹ വല്ലൈൽ ഇദാ സജ, ദുഹ കൊണ്ട് സത്യം, ലൈല് കൊണ്ട് സത്യം. എന്താ സത്യം ചെയ്തിട്ട് അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നത്? എന്തിനാ സത്യം ചെയ്യുന്നത്? നമ്മളൊക്കെ എന്തിനാ സത്യം ചെയ്യുന്നത്? സത്യം ചെയ്തിട്ട് ഒരു കാര്യം പറഞ്ഞ് തീർപ്പാക്കാനും ഉറപ്പിക്കാനാണ് ആണായിട്ട് പറയുന്നത്. അള്ളാഹു സുബ്ഹാനഹു വതആല സത്യം ചെയ്യുന്നതും സത്യം ചെയ്യുന്നത് അതിനുശേഷം പറയുന്ന കാര്യത്തെ തീർപ്പാക്കാനും ഉറപ്പിക്കാനാണ്, ഊന്നി പറയാനാണ്. അള്ളാഹു പറയുന്നത് മാ വദ്ദഅക റബ്ബുക് വമാ ഖല. മാ വദ്ദഅക വദ്ദഅ എന്ന് പറഞ്ഞാല് തൗദിയ എന്നാണ് യാത്രയാക്കുന്നതാണ് അല്ലെ, യാത്രയാക്കണെന്നാണ് തൗദി എന്നറിയാം, യാത്രയാക്കുക. ഹജ്ജത്തുൽ വദാ എന്നൊക്കെ പറയില്ലേ, എന്താ ഹജ്ജത്തുൽ വദാ, വിടവാങ്ങൽ ഹജ്ജ്, ആദ്യ ആ പ്രയോഗത്തിനാണ് വന്നത്. ഇവിടെ മാ വദ്ദഅക്കാന്ന് പറഞ്ഞാൽ നിങ്ങളെ പിന്നെ ദൂരെ മാറ്റിയിട്ടില്ല എന്നർത്ഥം. ദൂരെ മാറ്റിയിട്ടില്ല ആര്? റബ്ബ്, താങ്കളുടെ റബ്ബ്. മാ വദ്ദഅക്ക എന്ന് പറഞ്ഞാൽ ആര്? താങ്കളെ എന്നാണ്. ആരുടെ ഉദ്ദേശം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളാണ് നിങ്ങളെ ദൂരെ മാറ്റിയിട്ടില്ല റബ്ബ്, താങ്കളുടെ റബ്ബ്. വമാ കല, എന്താ വമാ കല? കല എന്ന് പറഞ്ഞാല്, കല എന്ന് പറഞ്ഞാൽ പിന്നെ അബ്ഹദ, ദേഷ്യപ്പെടുക, ദേഷ്യപ്പെടുക. വമാ കല, ദേഷ്യപ്പെട്ടിട്ടുമില്ല, ദേഷ്യപ്പെട്ടിട്ടുമില്ല. വമാ കല, കല എന്നാണ് ദേഷ്യപ്പെട്ടു. മാ കല, ദേഷ്യപ്പെട്ടിട്ടില്ല. വമാ കല, ദേഷ്യപ്പെട്ടിട്ടുമില്ല. അപ്പോ മാ വദ്ദഅക റബ്ബ്, താങ്കളുടെ റബ്ബ് താങ്കളെ മാറ്റി നിർത്തിയിട്ടില്ല. വമാ കല, ദേഷ്യപ്പെട്ടിട്ടില്ല, ദേഷ്യപ്പെട്ടിട്ടില്ല. അപ്പോ എന്തിനാണ് അള്ളാഹു സുബ്ഹാന തആല സത്യം ചെയ്ത ഇക്കാര്യം പറഞ്ഞത്? മാ വദ്ദഅക റബ്ബുക വമാ കല, എന്തിനാ പറഞ്ഞത്? ഖുറൈശികൾ പ്രചരിപ്പിച്ചു മുഹമ്മദിനെ മുഹമ്മദിന്റെ റബ്ബ് കൈയൊഴിച്ചിരിക്കുന്നു, കൈവിട്ടിരിക്കുന്നു, മനസ്സിലായില്ലേ? അതേപോലെ ഉമ്മു ജമീൽ ബിന്ത് ഹർദ് പറഞ്ഞു മുഹമ്മദിന്റെ അടുക്കൽ ഒരു പിശാജ് വരാറുണ്ടായിരുന്നു, മൂന്നാല് ദിവസമായിട്ട് ആ പിശാജും മുഹമ്മദിനെ ഒഴിവാക്കിയിരിക്കുന്നു. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വതആല അവർക്ക് കൊടുക്കുന്ന മറുപടിയാണ് മാ വദ്ദഅക റബ്ബ്, കൈയൊഴിക്കുക എന്നുള്ളതല്ല, പിന്നെ ദൂരെ മാറ്റി നിർത്തിയിട്ടില്ല, ഒന്നങ്ങോട്ട് മാറിക്കുക എന്ന് പറഞ്ഞിട്ടില്ല, അതാണ് അതിന്റെ അർത്ഥം. പിന്നല്ലേ ഉപേക്ഷിക്കാൻ, ദൂരെ മാറ്റി നിർത്തിയിട്ടില്ല. വമാ കല, ദേഷ്യപ്പെട്ടിട്ടില്ല എന്നാണ്. അപ്പോ പിന്നെ മാറ്റി നിർത്തിയിട്ടില്ല, പിന്നെ ഒഴിവാക്കാന്നുള്ളതുണ്ടാവോ? അതൊരിക്കലും ഉണ്ടാവില്ല. അത് അള്ളാഹു സുബ്ഹാനഹു വതആല സത്യം ചെയ്തു. വദ്ദുഹ വല്ലൈലി ഇദാ സജ എന്ന് പറഞ്ഞിട്ട് അള്ളാഹു സുബ്ഹാനഹു വതആല അവിടെ ഉറപ്പിച്ച് പറയാണ്, മാ വദ്ദഅക റബ്ബുക വമാ കല. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വതആല പറയാണ്, വലൽ ആഖിറതു ഖൈറുൽ ലക മിനൽ ഊല വലസൗഫ യുഅതീക റബ്ബുക ഫതർബ. അതെന്താ ഇത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ പ്രചരിപ്പിക്കുന്നത് നാം പറഞ്ഞു, റസൂലുള്ളാ മക്കയിൽ പ്രബോധനം തുടങ്ങുന്ന നാളുകളിലാണ്, പ്രബോധനം പ്രചരണം നടത്തുന്ന ആ കാലഘട്ടത്തിലാണ് ഇത് പറയുന്നത്, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം കുറിച്ച് പറയുന്നത്. പിന്നെ മുഹമ്മദിന്റെ റബ്ബ് ഒഴിവാക്കി എന്നിട്ട് ഇവർ പ്രചരിപ്പിക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിൽ വിഷമമുണ്ടാവും, വിഷമമുണ്ടാവും. കാരണം ഇത് പ്രബോധനത്തിന്റെ തുടക്ക നാളുകളിലാണ്. തുടക്ക നാളുകളിലാകുമ്പോൾ 40 വർഷത്തെ അനുഭവം അവിടെ ഉണ്ട്. നിസ്ലാഹു സ്വലമാ തങ്ങൾക്ക് 40 വർഷത്തെ അനുഭവമുണ്ട്. ആ അനുഭവം എന്താ? ഈ പറയുന്ന ആളുകൾ നബിയെ കുറിച്ച് പറഞ്ഞ എന്താണ്? തങ്ങൾക്ക് സ്വീകാര്യൻ എന്നാണ്, സത്യസന്ധൻ എന്നാണ്, തങ്ങളുടെ പ്രശ്നങ്ങൾ തീർക്കുവാൻ പോന്നവൻ എന്നാണ് നിസ്ലാഹു സ്വലമാ തങ്ങളെ കുറിച്ച് പറയുന്നത്. ആ കൗമാണ് പിന്നെ എന്ത് ചെയ്യണത്? ഇക്കാര്യങ്ങൾ പറയുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മനസ്സിന് വിഷമമുണ്ടാകും, പ്രയാസമുണ്ടാകും. അള്ളാഹു സുബ്ഹാനഹു വതആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളോട് പറയുന്നത്, വലൽ ആഖിറതു ഖൈറുൻ ലക മിനൽ ഊല. എന്താ വലൽ ആഖിറ? തീർച്ചയായും അന്ത്യനാൾ. ല എന്നുള്ള ഇവിടെ തീർച്ചയായും എന്ന അർത്ഥത്തിനാണ്. വലൽ ആഖിറത്തു, തീർച്ചയായും അന്ത്യനാൾ. ഖൈറുൽ ലക്, എന്താ ഖൈറുൽ ലക്? താങ്കൾക്ക് അഫ്ളനാകുന്നു, ശ്രേഷ്ഠമാകുന്നു, വിശിഷ്ടമാകുന്നു. അതാണ് ഖൈറുൽ ലക്, താങ്കൾക്ക് വിശിഷ്ടമാകുന്നു. മിനൽ ഊല, മിനൽ ഊല, അൽ ഊല എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ദുനിയാവാണ്. മിനൽ ദുനിയ, രണ്ട് ഹയാത്ത്, ഒന്ന് ദുനിയാവിലെ ഹയാത്ത്, മറ്റൊന്ന് പാരത്രിക ഹയാത്ത്. അതാണ് ആദ്യത്തേത്, ദുനിയാവിലെ ഹയാത്താണ്, ജീവിതാണ്. മറ്റേത് പരലോകത്തെ ഹയാത്താണ്. അപ്പൊ പരലോകത്തെ ഹയാത്താണ് ഖൈറുൽ ലക്, താങ്കൾക്ക് വിശിഷ്ടമായത്. മിനൽ ഊല, പിന്നെ ഒന്നാമത്തെ ഹയാത്തിനേക്കാൾ എന്നാ ദുനിയാവിനേക്കാൾ, ദുനിയാവിനേക്കാൾ. അത് പറയാൻ കാരണം എന്താ? ദുനിയാവിൽ നിസ്ലാഹു സ്വലമാ തങ്ങൾക്ക് പരീക്ഷണുണ്ട് അല്ലെ, നിസ്ലാഹു സ്വലമാ തങ്ങൾക്ക് പരീക്ഷണുണ്ട്. ആ പരീക്ഷണത്തിന്റെ ഭാഗമായിട്ടാണ് ഈ കേൾവി, ഇതൊക്കെ കേൾക്കുന്നത് അല്ലെ. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വതആല പറയാണ്, ദുനിയാവ് അത് പരീക്ഷണ ആൽമകാണ്. ആ പരീക്ഷണ ആൽമകമായ ദുനിയാവ് അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾക്ക് ഉത്തമമാണ്. റസൂലുള്ളാഹി എന്നാണ് അത് ഉത്തമമാണ്. കാരണം എന്താ? ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹു റസൂലായി വാഴ്ത്തി, ഏറ്റവും ശ്രേഷ്ഠമായ ഗ്രന്ഥം അവസാനത്തെ വേദം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പേരിൽ അള്ളാഹു സുബ്ഹാനഹു വതആല അവതരിപ്പിച്ചു. പിന്നെ മലക്കുകളിൽ ഏറ്റവും ഉത്തമരായ മലക്കിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളിലേക്ക് സന്ദേശവാഹകനായിട്ട് അള്ളാഹു സുബ്ഹാനഹു വതആല നിയോഗിച്ചു. ഈ ലോകത്തിനെല്ലാം, ജിന്നിനും ഇൻസിനുമെല്ലാം നബിയായി, റസൂലായി അള്ളാഹു സുബ്ഹാനഹു വതആല റസൂലിനെ അന്തിമ പ്രവാചകനായിട്ട് നിയോഗിച്ചു. ഇതൊക്കെ ദുനിയാവിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല നൽകിയതാണ്. പിന്നെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു, അലം നശ്റഹ് ലക സദ്റക വവദഅന ലക വിസ്റക അല്ലദി അൻഖദ ബഹ്റക വറഫഅന ലക ദിക്റക എന്ന് തുടങ്ങി അള്ളാഹു സുബ്ഹാനഹു വതആല റസൂലുള്ളാഹി ദുനിയാവിൽ കുറെ ഖൈറാത്തുകൾ നൽകിയിട്ടുണ്ട് അല്ലെ. അപ്പോ ആ ഖൈറാത്തുകളൊക്കെ ഉള്ള ഈ ദുനിയാവിനേക്കാൾ റസൂലുള്ളാഹിക്ക് ഏതാ ഉത്തമം? വലൽ ആഖിറ, തീർച്ചയായും ആഖിറ. അത് അള്ളാഹു സുബ്ഹാനഹു വതാല റസൂലുള്ളാഹിനോട് പറയുന്നത് എന്തിനാ? റസൂലുള്ളാഹിനെ ആശ്വസിപ്പിക്കാൻ. എന്നാലും ഇതൊക്കെ ദുനിയാവിലുണ്ടെങ്കിലും ദുനിയാവ് പരീക്ഷണാത്മകമാണ്, ദുനിയാവ് പരീക്ഷണാത്മകമാണ്. പക്ഷേ പരലോകം അങ്ങനെയല്ല. പരലോകത്ത് പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വിശിഷ്ടമായത് റസൂലുള്ളാഹിയെ പ്രതീക്ഷിച്ച് കഴിയാണ്, കാത്തു കഴിയാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുനിയാവും ഇവിടെയുള്ള ശാശ്വത ജീവിതവും പരലോകവും അള്ളാഹു തെരഞ്ഞെടുക്കാൻ ചോയ്സ് നൽകി റസൂലുള്ളാഹിക്ക്. ഒന്നുകിൽ ദുനിയാവിൽ ജീവിക്കാം, ദുനിയാവിലെ ശാശ്വത ജീവിതം, മനസ്സിലായില്ലേ, അല്ലെങ്കിൽ മരണം, മരണം തെരഞ്ഞെടുത്തിട്ട് പരലോകം, മനസ്സിലായില്ലേ, മരണം തെരഞ്ഞെടുത്തിട്ട് പരലോകം, രണ്ടാലും ഒന്ന് തെരഞ്ഞെടുക്കാം റസൂലുള്ളാഹിക്ക് അനുവാദം കൊടുത്ത്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തെരഞ്ഞെടുത്ത ഏതാണ്? ആ അള്ളാഹു ഖൈറുൽ ലക് എന്ന് താങ്കൾക്ക് വിശിഷ്ടമായത് ആഖിറാണെന്നാണ് ആഖിറത്തിനെ തെരഞ്ഞെടുത്തത്. പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്താകുന്നതിന്റെ തൊട്ട് മുമ്പ്, വഫാത്താകുന്നതിന്റെ മുമ്പ് റബീഉൽ അവൽ 12-നാണ് റസൂലുള്ളാഹി വഫാത്താണത്. സഫർ മാസത്തിന്റെ ഒടുവിൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ മൗലയായ അബൂ മുവൈഹിബ എന്ന മൗലയോടൊപ്പം പിന്നെ പോയി. അദ്ദേഹത്തെ വിളിച്ചു, അബൂ മുവൈഹിബയെ വിളിച്ചിട്ട്, അബൂ മുവൈഹിബ നമുക്ക് ബഖീ ഖബർസ്ഥാനിൽ പോകാം. ബഖീ ഖബർസ്ഥാനിൽ ചെന്നിട്ട് പിന്നെ അവിടെ ഖബർ, പിന്നെ ഖബർ അവിടെ മക്ബറയിൽ മർമാടപ്പെട്ടവരെ സിയാർത്ത് ചെയ്യാനും അവർക്ക് വേണ്ടി ദുആ ചെയ്യാനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്, മനസ്സിലായി. അത് റസൂലുള്ളാഹിന്റെ പിന്നെ അവസാനത്തെ സിയാറത്താണ്, കാരണം റസൂലുള്ളാഹി അവരോട് യാത്ര പറയാണ്, മനസ്സിലായില്ലേ. അപ്പോ അതിനു മുമ്പ് റസൂലുള്ളാഹി ഉഹദിൽ പോയി, അതേപോലെ ബഖീയിൽ ചെന്ന് അങ്ങനെ റസൂലുള്ളാഹി അവർക്ക് സലാം പറയാൻ അള്ളാഹു സുബ്ഹാനഹു വതാല സിയാർത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് അള്ളാഹു റസൂലുള്ളാഹിനോട് കൽപ്പിച്ചു. അപ്പോൾ അബൂ മുവൈഹിബെ കൂട്ടിയിട്ടാണ് റസൂലുള്ളാഹി പോണത്. പോയി സിയാർത്ത് ചെയ്ത് റസൂലുള്ളാഹി മടങ്ങാണ്. മടങ്ങണ സമയത്ത് റസൂലുള്ളാഹിക്ക് ശക്തമായ തലവേദന വന്ന്, ആ തലവേദനയിൽ ബഖീ ഖബർസ്ഥാനിൽ റസൂലുള്ളാഹി വീണുപോയി. അപ്പോ അബൂ മുവൈഹിബ റസൂലുള്ളയെ താങ്ങിയെടുത്ത്, താങ്ങിയെടുത്തപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂ മുവൈഹിബയോട് പറഞ്ഞു, അബൂ മുവൈഹിബ അള്ളാഹു സുബ്ഹാനഹു വതാല എനിക്ക് ദുനിയാവിലെ ശാശ്വത ജീവിതവും പിന്നെ പരലോകവും തെരഞ്ഞെടുക്കാൻ എനിക്ക് പിന്നെ ദുനിയാവിലെ മുഴുവൻ സുഖങ്ങളും പരലോകവും തെരഞ്ഞെടുക്കാൻ സ്വാതന്ത്ര്യം നൽകി, ഞാൻ പരലോകം തെരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് പറയാം. ദുനിയാവിലെ സുഖങ്ങളെ തെരഞ്ഞെടുത്തിട്ട് മരണം വരിച്ച് പിന്നെ പരലോകവുമാണ് അള്ളാഹു സുബ്ഹാനഹു വതാല വാഗ്ദാനം ചെയ്തത്. അപ്പൊ റസൂലുള്ള അബൂ മുവൈഹിബയോട് പറയണം, ഞാൻ ആഖിറം തെരഞ്ഞെടുത്തിരിക്കുന്നു. അപ്പൊ അബൂ മുവൈഹിബ പറയാണ്, റസൂലെ ദുനിയാവിലെ സുഖജീവിതവും പിന്നെ മരണവും എന്നിട്ട് ആഖിറവും തെരഞ്ഞെടുത്തളും എന്ന് പറയണം. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയണ്ടല്ല, ഞാൻ ആഖിറം തെരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് പറയണം. കാരണം എന്താ ഈ തെരഞ്ഞെടുക്കാൻ കാരണം? അള്ളാഹു സുബ്ഹാനഹു വതാല പറഞ്ഞിട്ടുണ്ട് റസൂലുള്ളയോട്, വലൽ ആഖിറത്തു ഖൈറുൽ ലക മിനൽ ഊല. ഇത് നബുവത്തിന്റെ ആദ്യ നാളുകളിലാണ്. ഇത് കഴിഞ്ഞിട്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നീണ്ട വർഷങ്ങൾ ജീവിച്ചിട്ടുണ്ട്, വർഷങ്ങൾ ജീവിച്ചിട്ടുണ്ട്. റസൂലുള്ളാഹിന്റെ ജീവിതമൊക്കെ എങ്ങനെയായിരുന്നു? ഈ ഒരു അള്ളാഹുവിന്റെ വലൽ ആഖിറത്ത് ഖൈറുൽ ലക മിനൽ ഊല എന്നുള്ള ഈ ഒരു നിർദ്ദേശം അത് ചെവിക്കൊണ്ടായിരുന്നു. മനസ്സിലായി? എപ്പോഴും റസൂലുള്ള പരിഗണന നൽകിയിരുന്നതായിരിക്കാണ്. ആ റസൂലുള്ളാഹിക്ക് വിശിഷ്ടമായി അള്ളാഹു പറഞ്ഞ ആഖിറത്തിന്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മടങ്ങി വന്ന് മരണം വരിക്കുന്നതിന്റെ 5 നാളുകൾക്ക് മുമ്പ്, പിന്നെ മസ്ജിദുൻ നബവിയിൽ, അല്ലെങ്കിൽ മരണം വരിക്കുന്നതിന്റെ 4 നാളുകൾക്ക് മുമ്പ് മസ്ജിദുൻ നബവിയിൽ വന്നിട്ട് പ്രസംഗിച്ചു. പ്രസംഗിച്ചപ്പോൾ ആ പ്രസംഗത്തിലും റസൂലുള്ളാഹി പറഞ്ഞതാണ്, അള്ളാഹുവിന്റെ ദാസന് അള്ളാഹു ദുനിയാ ജീവിതവും പരലോകവും രണ്ടാലൊന്ന് തെരഞ്ഞെടുക്കാനുള്ള തഹീർ നൽകി, അവസരം, തെരഞ്ഞെടുപ്പ് സ്വാതന്ത്ര്യം നൽകി. അപ്പൊ പരലോകം തെരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് റസൂലുള്ള പ്രസംഗിച്ചു. അപ്പൊ ആളുകൾക്കൊന്നും അതിന്റെ കാമ്പ് ഉൾക്കൊള്ളാനായില്ല. അബൂബക്കർ റളിയല്ലാഹു അൻഹു ഇരുന്ന് കരയാൻ തുടങ്ങി. അപ്പോ അബൂബക്കർ എന്തിനു കരയുന്നെന്ന് ചോദിച്ചപ്പോൾ, റസൂലെ, ഞങ്ങളുടെ മാതാപിതാക്കളെ ഞങ്ങൾ അള്ളാഹുവിനെ നിങ്ങൾക്ക് പകരമായിട്ട് നൽകാം, നിങ്ങൾ മരിക്കരുത് എന്ന് പറയണ്ട. അപ്പോഴാണ് പിന്നെ അബൂ സഈദ് ഒക്കെ പറയുന്നത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് അവിടെ ആ ഒരു ദാസൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കപ്പെട്ടത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മരണസമയം അടുത്തിരിക്കുന്നു എന്ന് അബൂബക്കർ അത് വിശദീകരിച്ച് മനസ്സിലാക്കിയല്ലോ, ആ കൊടുത്തത് ഉണർത്തിയത്. ഏതായാലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ദുനിയാവിൽ ജീവിച്ച കാലങ്ങളിൽ വലൽ ആഖിറത്തു ഖൈറുൽ ലക മിനൽ ഊല എന്ന അള്ളാഹുവിന്റെ ഈ ഒരു പിന്നെ സന്തോഷ വാർത്ത അത് ഉൾക്കൊണ്ടായിരുന്നു ജീവിച്ചിരുന്നത്. വലസൗഫ യുഅതീക റബ്ബുക ഫതർബ, അള്ളാഹു സുബ്ഹാനഹു വതാല പറയുന്നു വലസൗഫ, എന്താ പിന്നെ വലസൗഫ എന്ന് പറഞ്ഞാൽ ലാ എന്നുള്ളത് ഇവിടെ തീർച്ചയായും എന്ന അർത്ഥത്തിലാണ്. വല അന്ത സൗഫ യുഅതീക റബ്ബുക ഫതർബ എന്ന ആശയത്തിലാണ് വല അന്ത സൗഫ യുഅതീക. ലാ, ഈ ലാ വ്യാകരണത്തിൽ ലാമുൽ ഇബ്തിദാ എന്ന് പറയും. അത് ആശയം ബലപ്പെടുത്താനാണ്. വല സൗഫ്, സൗഫ എന്ന വഴിയെ, യുഅതീക താങ്കൾക്ക് നൽകും, സൗഫ യുഅതീക വഴിയെ താങ്കൾക്ക് നൽകും, റബ്ബുക താങ്കളുടെ റബ്ബ്, ഫതർബോ എന്താ ഫതർബ, അങ്ങനെ താങ്കൾക്ക് നൽകിയാൽ അപ്പോൾ താങ്കൾ പ്രീതിപ്പെടും, തൃപ്തിപ്പെടും. തർദ എന്ന തൃപ്തിപ്പെടും. താങ്കളുടെ റബ്ബ് തീർച്ചയായും താങ്കൾക്ക് വഴിയെ നൽകുന്നതാണ്. ഫതർന്ന, അങ്ങനെ നൽകപ്പെട്ടാൽ താങ്കൾ തൃപ്തിപ്പെടുകയും ചെയ്യും. ഇവിടെ എന്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രീതിപ്പെടുമാർ റസൂലുള്ളാഹിക്ക് നൽകുമെന്ന് അള്ളാഹു വാഗ്ദാനം ചെയ്തത്? വലസൗഫയുർത്തീക എന്നാണ്, താങ്കൾക്ക് വഴിയെ നൽകുമെന്നാണ്. മനസ്സിലായല്ലേ? അതെന്താണ്? അത് കിട്ടിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രീതിപ്പെടുമാറുള്ള ധന്യമായ അനുഗ്രഹങ്ങളാണ് റസൂലുള്ളാഹിക്ക് നൽകുമെന്ന് പറഞ്ഞത്. അതെന്താണ് ഈ വലസൗഫയുർത്തീക റബ്ബുക ഫതർള എന്ന് പറഞ്ഞത്? എന്താണ് ദുനിയാവിൽ റസൂലിനെ തൃപ്തിപ്പെടുമാർ അള്ളാഹു സുബ്ഹാനഹു തആല റസൂലിനെ കുറെ നൽകിയിട്ടുണ്ട് അല്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ദുനിയാവിൽ പ്രീതിപ്പെടുവാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ധാരാളം അനുഗ്രഹങ്ങൾ അള്ളാഹു സുബ്ഹാനഹു തആല നൽകിയിട്ടുണ്ട്. മനസ്സിലെ? പരലോകത്തും അങ്ങനെ തന്നെ. അള്ളാഹു സുബ്ഹാനഹു തആല റസൂലുള്ളാഹിക്ക് ഉത്തമമാണെന്ന് പറഞ്ഞ പരലോകത്തിലും അങ്ങനെ തന്നെയാണ്. നോക്കി നിങ്ങൾ, പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരലോക കോടതിയിലേക്ക് ഉയർത്തെഴുന്നേറ്റിട്ടുണ്ട് എങ്കിൽ, മനസ്സിലല്ലേ, പിന്നെ ആദം നബി മുതൽ ഉലുൽ അസ്മിൽപ്പെട്ട നബിമാർ വരെ അവിടെ നഫ്സി നഫ്സി എന്നാ പറയാ, എന്റെ നഫ്സി എന്റെ നഫ്സി എന്ന് പറയും. ഓരോരുത്തരും തങ്ങളെ രക്ഷപ്പെടുന്ന വിഷയത്തിലായിരിക്കും അവരുടെ പ്രശ്നങ്ങളൊക്കെയും. മനസ്സിലായി? മഹ്ഷറിൽ ഓരോരുത്തരും നഫ്സി നഫ്സി എന്ന് പറഞ്ഞ് സ്വന്തത്തെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള വിളിയായിരിക്കും. അങ്ങനെ നഫ്സി നഫ്സി എന്ന് പറഞ്ഞിട്ട് വിളിക്കും. യൗമ യദുഉ ആദമു വ അംബിയ നഫ്സി 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 നഫ്സിയ യൗമ യദുഉ ഖൈറു ഖൽഖിൽ അംബിയ ഉമ്മതിയ ഉമ്മതിയ ഖൗമിയ. മനസ്സിലായല്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാത്രമായിട്ട് ഉമ്മത്തി ഉമ്മത്തി എന്ന് പറയും, ബാക്കിയുള്ളവരൊക്കെ നഫ്സി നഫ്സി എന്ന് പറയും. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന പരലോകത്ത് മഹ്ഷറിലുള്ള പദവിയാണ്. അതുകൊണ്ടാണ് ആദം നബിയുടെ അടുക്കലേക്ക് മനുഷ്യർ ആദം സന്തതികൾ ഒന്നായിട്ട് ചെല്ലും, അവര് ഷഫാത്ത് നിർവഹിക്കാൻ, അവർക്ക് വേണ്ടിയിട്ട് വിചാരണക്ക് വേണ്ടിയിട്ടുള്ള ഷഫാത്ത് നിർവഹിക്കുവാൻ. അപ്പൊ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം അബുൽ ബഷർ എന്ന് നിൽക്കാണ് ചെല്ലുക, പക്ഷെ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇബ്രാഹിം നബിയുടെ അടുക്കലേക്ക്, അല്ലെങ്കിൽ നൂഹ് നബിയുടെ അടുക്കലേക്ക്, ഇബ്രാഹിം നബിയുടെ അടുക്കലേക്ക് ഇങ്ങനെയാണ് പിന്നെ ആളുകൾ പോവുക. ആദം നബി നൂഹിന്റെ അടുക്കലേക്ക് പോകാൻ പറയും, നൂഹ് ഇബ്രാഹിം നബിയുടെ അടുക്കലേക്ക് പോകാൻ പറയും, ഇബ്രാഹിം നബി മൂസായുടെ അടുക്കലേക്ക് പോകാൻ പറയും, മൂസ ഈസായുടെ അടുക്കലേക്ക് പോകാൻ പറയും. ഇതിൽ ആദം നബി അബുൽ ബഷറാണ്, എല്ലാവരുടെയും പിതാവാണ്. നൂഹും ഇബ്രാഹിമും മൂസയും ഈസയും ഉലുൽ അസ്മിൽപ്പെട്ടവരാണ്. ഈ ഉലുൽ അസ്മി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അംബിയ മുർസലിങ്ങളിൽ ഏറ്റവും മുതിർന്ന ഏറ്റവും ഉന്നതമായ പദവിയുള്ള പദവിയാണ് ഉലുൽ അസ്മി എന്ന് പറഞ്ഞത്. മനസ്സിലായില്ലേ? അവര് വരെ പറയുന്നത് എന്താണ്? പിന്നെ ഷഫായത്തിന് ഞങ്ങളില്ല എന്നാണ്, ഞങ്ങൾ ഷഫായത്ത് പറയാനില്ല എന്നാണ്. അവസാനം ആരുടെ അടുക്കലേക്ക് ചെല്ല? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് ചെല്ലുമ്പോൾ റസൂലുള്ള പറയും, അനലഹ അനലഹ ഷഫാഅത്ത് നിർവഹിക്കാൻ ഞാനുണ്ട് എന്ന് പറഞ്ഞിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിന്നെ അള്ളാഹുവിനെ വാഴ്ത്തി പുകഴ്ത്തി അള്ളാഹു അനുവാദം നൽകുമ്പോൾ ഷഫാഅത്ത് പറയും, ഷഫാഅത്ത് പറയും. അപ്പൊ നോക്കൂ നിങ്ങൾ, മനുഷ്യരൊന്നടങ്ങും ഭീതിയിൽ പേടിയിൽ, അബുൽ ബഷർ ആദം നബി പേടിയിൽ, ഉലുൽ അസ്മിൽപ്പെട്ട നബിമാർ പേടിയിൽ, പക്ഷെ ആ മഖാമിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിന്നെ നിർഭയത്വത്തിൽ അള്ളാഹുവിനോട് ഷഫാഅത്തിന് അർത്ഥിക്കുന്ന, അള്ളാഹു അനുവാദം നൽകുമ്പോൾ ഷഫാഅത്ത് നിർവഹിക്കുന്ന സ്ഥിതി വിശേഷം. അതാണ് അള്ളാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞത്, അസ റബ്ബുക അൻ യബഅസക മഖാമൻ മഹ്മൂദ, സ്തുത്യർഹമായ ഒരു മഖാമിലേക്ക് അള്ളാഹു നിങ്ങളെ ഉയർത്തെഴുന്നേൽപ്പിക്കും. അന്ത്യനാളിൽ സ്തുത്യർഹമായ ഒരു മഖാമിലേക്ക്, സ്ഥാനത്തേക്ക് അള്ളാഹു നിങ്ങളെ ഉയർത്തെഴുന്നേൽപ്പിക്കും. അപ്പൊ അവിടെ ഷഫാഅത്തിന് ആർക്കും അവകാശം ഉണ്ടാകുക? അള്ളാഹു അനുവാദം നൽകുക റസൂലു സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക്. അതാണ്. പിന്നെ അതേപോലെ തന്നെ പിന്നെ എല്ലാ നബിമാർക്കും ഹൗദ് ഉണ്ടാവും, ഓരോ നബിമാരും ഹൗദിൽ നിന്ന് വെള്ളം കൊടുക്കും. മനസ്സിലല്ലേ? ഏറ്റവും ആദ്യം ഹൗദിൻ കരയിലെത്തുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളായിരിക്കും, നബിയുടെ നബിയായിരിക്കും എല്ലാവരെയും മുൻകടന്ന് ഹൗദിൻ കരയിലെത്തുക. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തികളായിരിക്കും ഏറ്റവും കൂടുതൽ ഹൗദിൻ കരയിൽ വരും ചെയ്യാം. അള്ളാഹു വിഭാഗത്തിൽ നമ്മൾ ഉൾപ്പെടുത്തിയതിനെ ഗ്രഹിക്കട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തികൾ, മനസ്സിലായില്ലേ, അവര് പിന്നെ മുഖവും ഉദുവിന്റെ അവയവങ്ങൾ കൈക്കാലുകളും വെട്ടിത്തിളങ്ങുന്ന രീതിയിൽ വരും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരുടെ ആ വിശേഷണം കണ്ട് അവരെ തിരിച്ചറിഞ്ഞ് അവർക്ക് വെള്ളം നൽകുന്നതാണ്. പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിചാരണക്കപ്പുറം സ്വർഗ കവാടം ആദ്യം മുട്ടുന്നത് പ്രവാചകനാണ്. ആദ്യം സ്വർഗ കവാടം മുട്ടുന്ന ആരാ? റസൂലുള്ളാഹി. സ്വർഗ കവാടം തുറക്കാനുള്ള ഷഫാഅത്ത്, അത് നിർവഹിക്കലും അത് നിർവഹിച്ചാൽ സ്വർഗ കവാടം തുറന്നു കൊടുക്കലും റസൂലുള്ളാഹിക്കാണ്. അതാണ് റസൂൽ പറയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ആതി ബാബൽ ജന്ന, സ്വർഗത്തിന്റെ വാതിലിന് ഞാൻ ചെല്ലും എന്നിട്ട് സ്വർഗവാടം മുട്ടും. അപ്പോ മൻ എന്ന് ചോദിക്കും, അപ്പോ അന മുഹമ്മദ് എന്ന് പറയും. അപ്പൊ സ്വർഗ കവാടത്തിന് കാവൽ നിർത്തിയ മലക്ക് പറയും, ബിക ഉമീർത്തു, നിങ്ങൾക്ക് തുറക്കാനാണ് ഞാൻ കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അങ്ങനെ ആദ്യമായിട്ട് സ്വർഗവാടം തുറക്കലായിരിക്കും. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കായിരിക്കും. അതെ, സ്വർഗത്തിലെത്തിയിട്ടുണ്ടെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രതീക്ഷിച്ചാണ് വസീലയും ഫദീലയും. അത് സ്വർഗത്തിലെ ഏറ്റവും ഉന്നത സ്ഥാനമാണ്. സ്വർഗത്തിന്റെ മധ്യത്തിൽ ഏറ്റവും ഉച്ചയിൽ ഉന്നത സ്ഥാനമാണ് അൽ വസീല അൽ ഫദീല. മനസ്സിലായി? അത് ഒരാൾക്ക് അർഹിക്കുന്നതാണ്. അതാരാണ്? അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അപ്പൊ നോക്കൂ നിങ്ങൾ. പിന്നെ സ്വർഗത്തിൽ പ്രവേശിച്ച പാപികളെ ശുപാർശ പറഞ്ഞ് പുറത്തിറക്കാൻ അതിൽ വലിയ വിഹിതം റസൂലുള്ളാഹിക്കാണ്. നരകത്തിലേക്ക് നിശ്ചയിക്കപ്പെട്ട് നരകത്തിലേക്ക് പോകുന്നവരിൽ പലരെയും ശുപാർശ പറഞ്ഞിട്ട് സ്വർഗത്തിലേക്കാക്കാൻ അള്ളാഹു സുബ്ഹാനഹു വതാല അനുവാദം അരുളുമ്പോൾ വലിയൊരു വിഹിതം റസൂലുള്ളാഹിക്കാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഷഫാഅത്തിന് അവകാശം. നരകത്തിൽ പ്രവേശിച്ചവരെ നരകത്തിൽ നിന്ന് സ്വർഗത്തിലേക്ക് ശുപാർശ പറയുവാൻ അള്ളാഹു തൃപ്തിപ്പെട്ട അനുവാദം നൽകുമ്പോൾ വലിയൊരു വിഹിതം ആർക്കായിരിക്കും? അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളായിരിക്കും. അപ്പൊ അതാണ് വലസൂഫ യുഅതീക് റബ്ബുക്, നിങ്ങളുടെ റബ്ബ് നിങ്ങൾക്ക് നൽകും. ഫതറള്ള, അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും? തൃപ്തിപ്പെടും എന്ന് അള്ളാഹു സുബ്ഹാനഹു വതാല ഇവിടെ ഉണർത്തണം. അപ്പൊ അതാണ് അതിന്റെ ഉദ്ദേശം. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വതാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഈ ദുനിയാവിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നബിയാകുന്നതിന് മുമ്പ് നൽകിയ അനുഗ്രഹങ്ങളെ അനുസ്മരിക്കാണ്, എടുത്തുദ്ധരിക്കാണ്. എന്തിന്? നബിയാകുന്നതിന് മുമ്പ് റസൂലുള്ളാഹിനെ അള്ളാഹു കയ്യോഹിച്ചിട്ടില്ല. നബിയാകുന്നതിന് മുമ്പ് റസൂലുള്ളാഹി ആര് കയ്യോഹിച്ചിട്ടില്ല? അള്ളാഹു കയ്യോഹിച്ചിട്ടില്ല. അപ്പൊ പിന്നെ നബിയായ റസൂലിനെ എങ്ങനെയാണ് കയ്യോഹിക്കുക? അതുണ്ടാവുക? അതൊരിക്കലും ഉണ്ടാവില്ല. അപ്പൊ അത് അള്ളാഹു സുബ്ഹാനഹു വതാല ഇവിടെ ഉണർത്താണ്. അലം യജിദിക് യതീമം ഫആവ വവജദക ദാല്ലം ഫഹദ വവജദക ആഇലം ഫഅഗ്ന. ഇതാണ് ചോദ്യങ്ങൾ. എന്താ ഇത്? അലം യജിദിക, എന്താ അലം യജിദിക എന്നാണ്? താങ്കളെ അവൻ കണ്ടില്ലേ എന്നാണ്. അവൻ കണ്ടില്ലെന്ന് അള്ളാഹു സുബ്ഹാനഹു വതാല കണ്ടില്ലേ എന്നാണ്. താങ്കളെ അള്ളാഹു കണ്ടില്ലേ? എങ്ങനെ കണ്ടില്ലേ? യതീമൻ, യതീമായിട്ട്. ഫആവ, എന്താ ഫആവ? യതീമായിട്ട് കണ്ടു. അപ്പോൾ ആവ എന്ത് ചെയ്തു? അള്ളാഹു അഭയമേകി. ആവ എന്ന് പറഞ്ഞാല് ഈവ, അഭയം നൽകി. ആവ ഈ അലം യജിദിക എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അതിന് നേരെ വിപരീത ആശയാണ് ഉദ്ദേശം. എന്ന് പറഞ്ഞാൽ അലം യജിദിക എന്ന് പറഞ്ഞാൽ വജദക്ക എന്നർത്ഥം. വജദക്ക, അത് വജദക്ക്, തീർച്ചയായും താങ്കളെ കണ്ടിരിക്കുന്നു എന്ന ആശയത്തിൽ. അപ്പൊ അലം യജിദിക, താങ്കളെ കണ്ടില്ലേ? യതീമൻ, യതീമായിട്ട്. ഫആവ, അപ്പോൾ അവൻ അള്ളാഹു അഭയം നൽകി. ആർക്ക് അഭയം നൽകിയത്? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക്. താങ്കളെ അവൻ കാണുകയും ചെയ്തു. ദാല്ലൻ, ദാല്ലൻ എന്നാല് പിന്നെ അറിവില്ലാത്ത ആള്, അറിവില്ലാത്തവൻ. ദാല്ലൻ എന്നാല് ഗൈർ ആലിം, ഗൈർ ആലിം. വജദത്തവന് പറയും ദാല്ല, ദലാലത്ത്. ദാല്ല എന്ന് പറഞ്ഞെങ്കിൽ പല അർത്ഥങ്ങൾക്ക് പ്രയോഗിക്കും. അറിവില്ലാത്തവൻ, അതേപോലെ തന്നെ ബാല എന്ന് പറയും വഴി തെറ്റിയവൻ, വഴി തെറ്റിയവൻ. കുറെ വഴികളിൽ ഒരാൾ വഴി അറിയാതെ നിൽക്കുമ്പോ അയാൾക്ക് ബാല എന്ന് പറയും. അതേപോലെ തന്നെ ബാല എന്ന് പറയും പിഴച്ചാൾക്ക്, പിഴച്ചാൾക്ക് പറയും. മൂസ അലൈഹിസ്സലാത്തു വസ്സലാം ഈജിപ്തിൽ ചെറുപ്രായക്കാരനായിരിക്കെ ഒരു കോപ്റ്റിക് വംശജനെ കൊന്ന സംഭവം ഉണ്ടല്ലോ, കോപ്റ്റിക് വംശജനെ കൊന്ന സംഭവം. കോപ്റ്റിക് വംശജൻ ചാകാൻ വേണ്ടിട്ട് കുത്തിയല്ല, പിന്നെയോ മൂസാ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ശത്രുവാണ് ഈ കോപ്റ്റിക് വംശജൻ. ഇസ്രായേലിനെ ആക്രമിക്കുകയാണ്. ഈജിപ്തിന്റെ സാഹചര്യത്തിൽ കോപ്റ്റിക് വംശജൻ ഇസ്രായേലിനെ ആക്രമിക്കുന്നുണ്ട് എങ്കിൽ ആരാ മർദിതൻ, ആരാ മർദകൻ? മർദകൻ കോപ്റ്റിക് വംശജനാണ്. മർദിതൻ എപ്പോഴും ഇസ്രായേലിയനാണ്, കാരണം അവരുടെ അടിമകളെ പോലെയാണ് ആര്, പിന്നെ ഇസ്രായേലിയൻ. മനസ്സിലല്ലേ? അപ്പോ ഇസ്രായേലിയനും കോപ്റ്റിക് വംശജനും തമ്മിൽ പ്രശ്നത്തിലാണ്. അപ്പൊ അതായത് പിന്നെ ഇവനെ ദൂരപ്പെടുത്താൻ വേണ്ടിയിട്ട് മൂസാ അലൈഹി സ്വലാത്തു വസ്സലാം ഇടിച്ചു, ഇടി അയാളുടെ മരണത്തിൽ കലാശിച്ചു. കോപ്റ്റിക് വംശജനാണ് അതായത് ഇടിച്ചത്. പിന്നെ മൂസാ അലൈഹി സ്വലാത്തു വസ്സലാം അവിടെ നിൽക്കാതിരിക്കുന്ന ഭേദം മനസ്സിലല്ലേ? ഇത് തെളിഞ്ഞ് മൂസയാണ് ഇടിച്ചത്, ഇയാൾ മരിക്കാൻ കാരണം മൂസയാണ് എന്നുള്ളത് അറിഞ്ഞപ്പോൾ എന്ത് ചെയ്തു, ഫറാവന്റെ ആളുകൾ മൂസയെ അന്വേഷിച്ച് നടക്കാൻ തുടങ്ങി. ആ വിവരം മൂസാ അലൈഹി സ്വലാത്തു വസ്സലാം കിട്ടിയപ്പോഴാണ് എന്ത് ചെയ്തു, മൂസാ അലൈഹി സ്വലാത്തു വസ്സലാം തടി സലാമത്താക്കി ഈജിപ്തിൽ നിന്ന് മദ്യൻ ദേശത്തിലേക്ക്. പിന്നെ നുബുവത്ത് കിട്ടിയിട്ട് മടങ്ങി, ഈജിപ്തിലേക്ക് മടങ്ങി. ഫിർഔനോട് എന്ത് ചെയ്യണം, ദഅവത്ത് നടത്തണം. ഫിർഔനോട് ദഅവത്ത് നടത്താൻ അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞേക്കുന്നത്. അങ്ങനെ ഫിർഔന്റെ കൊട്ടാരത്തിലെത്തി മൂസയും ഹാറൂനും ഫിർഔന് ദഅവത്ത് നടത്തുമ്പോൾ ഫിർഔൻ ഇതെടുത്ത് ഉദ്ധരിക്കുന്നുണ്ട്, വഫാൽത ഫാലതകല്ലതീ ഫാൽത്ത്, പണ്ട് നീ ചെയ്ത ആ ചെയ്തി അത് ഓർക്കണില്ല എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതേതാ ചെയ്തി, അതാ ഇസ്രായേലിനെ കൊന്നതാണ്. അപ്പൊ മൂസാ അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നുണ്ട്, ഫാൽത്തുഹ, പിന്നെ ഞാൻ അന്ന് അത് പ്രവർത്തിച്ചു, അന്ന് ഞാൻ മിന വാലീൻ എന്ന് പറയുന്നുണ്ട്. എന്താ വാലീൻ എന്നാണ്, ആ വൈകേടിൽ എന്ന അർത്ഥത്തിലല്ല, പിന്നെയോ അറിവില്ലാത്തവൻ എന്ന അർത്ഥത്തിലാണ്, അറിവില്ലാത്തവരുടെ കൂട്ടത്തിലായിരുന്നു അന്ന് ഞാൻ എന്നാണ് പറഞ്ഞത്. അപ്പൊ ആ അർത്ഥത്തിലാണ് ഇവിടെ വാല് എന്ന് പറഞ്ഞത്. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത് വവജദക, താങ്കളെ കാണുകയും ചെയ്തു. എങ്ങനെ, വാലൻ, വാലൻ എന്നാ അറിവില്ലാത്തവനായി, അല്ലെങ്കിൽ വഴി അറിയാത്തവനായി. ജാഹിലിയത്തിന്റെ നിസ്രാസലമാതങ്ങൾ നബിയായി ഇവിടെ നിയോഗിക്കപ്പെടുന്നതിന് മുമ്പ് ഇവിടുത്തെ അവസ്ഥ എന്താ, ഭൗതിക സാഹചര്യം, മക്കയുടെ ഭൗതിക സാഹചര്യം അന്ധകാരാണ്, വഴികേടുകൾ ധാരാളമാണ്. വഴികേടുകൾ നിറഞ്ഞ മക്കയിൽ വഴികേടിന്റെ വഴികൾ ധാരാളമാണ്, ഏത് വഴി എന്നറിയാത്ത സ്ഥിതി വിശേഷം. അപ്പോ വജദക്കം വാലൻ, വഴി അറിയാത്തവനായി അല്ലെങ്കിൽ അറിവില്ലാത്തവനായി അള്ളാഹു താങ്കളെ കണ്ടു. ഫഹദ, അപ്പൊ അള്ളാഹു താങ്കൾക്ക് എന്ത് ചെയ്തു, ഹദ എന്നാണ് വഴി കാണിച്ചു, മാർഗം കാണിച്ചു, മാർഗം കാണിച്ചു. എങ്ങനെയാണ് മാർഗം കാണിച്ച്, എങ്ങനെ മാർഗം കാണിച്ച്, നബിയാക്കി, റസൂലാക്കി, ഖുർആൻ ഇറക്കി, അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വതആല വഴി കാണിച്ചു. വവജദക ആഇലം ഫഅഗ്ന, എന്താ വവജദക, അള്ളാഹു താങ്കളെ കണ്ടു. ആഇലൻ, ആഇലൻ, ആഇലൻ എന്നാണ് ഫഖീറൻ, ദരിദ്രൻ, ദരിദ്രൻ എന്ന് പറയും, ദരിദ്രൻ, അന്യാശ്രയക്കാരൻ എന്ന അർത്ഥത്തിന് പറയും, ഫക്കീർ എന്ന അർത്ഥത്തിന് പറയും. വൈൻ ഖിഫ്തും ആയിലത്തൻ ഫസയുഹ്നീകഹും കുഹുമുള്ള, നിങ്ങൾ ആയിലത്തിനെ ഭയക്കുകയാണെങ്കിൽ, ആയിലത്ത് എന്ന് പറഞ്ഞാൽ ഫക്കർ, ദാരിദ്ര്യം, അതിനൊന്നാണ് ആയിൽ, ആയിൽ എന്നാണ് ദരിദ്രൻ. അപ്പൊ വജദക്ക, അള്ളാഹു താങ്കളെ കാണുകയും ചെയ്തു. ആയിലൻ, ദരിദ്രനായി. ഫഅഗ്ന, ദരിദ്രനായിട്ട് നിങ്ങളെ കണ്ടപ്പോ അള്ളാഹു നിങ്ങൾക്ക് അഗ്ന, അഗ്ന എന്നാണ് എന്താ, ഐശ്വര്യമേകി, ഐശ്വര്യം നൽകി, ധന്യത നൽകി, ധന്യത നൽകി. അപ്പൊ ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നത് നോക്കി, നിങ്ങൾ നിങ്ങൾ എത്തിയുമായിട്ടാണ് അള്ളാഹു കണ്ടത്, അഭയം നൽകി, വഴിയറിയാത്തവനായി, അറിവില്ലാത്തവനായി കണ്ടു, നിങ്ങൾക്ക് വഴി കാണിച്ചു, നിങ്ങളെ ഫക്കീറായിട്ട് കണ്ടു, നിങ്ങൾക്ക് ഐശ്വര്യം ഏകി. ഇതൊക്കെ എപ്പോഴാ, ഇതൊക്കെ എപ്പോഴാ, റസൂലുള്ളാന്റെ 40 വയസ്സ് അതിന് മുമ്പുള്ള അവസരത്തിലാണ് ഇങ്ങനത്തെ അവസ്ഥ ഉണ്ടായത്. അള്ളാഹു പറയുന്നത് അന്ന് വരെ നിങ്ങളെ കൈയൊഴിച്ചിട്ടില്ല, പിന്നല്ലേ ഈ മക്കാർക്ക് ഇന്നത് പറഞ്ഞടക്കാൻ ഇന്ന് കൈയൊഴിക്കൽ, അതൊരിക്കലും ഉണ്ടാവില്ല എന്നുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ ജനിച്ചത് എങ്ങനെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ചത് യതീമായിട്ടാണ്, മനസ്സിലായില്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉപ്പ അബ്ദുള്ള, ഉമ്മ ആമിന, ആമിന ബിന്ദു വഹബ്, അബ്ദുള്ള ഇബ്നു അബ്ദുൽ മുത്തലിബിന്റെയും ആമിന ബിന്ദു വഹബിന്റെയും മകനായിട്ടാണ് നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ പൂജാതനാകുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പൂജാതനാകുമ്പോൾ അബ്ദുള്ള മരണപ്പെട്ടിട്ടുണ്ട്, അബ്ദുള്ള മരണപ്പെട്ടിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിക്കുന്നതിന്റെ 6 മാസം മുമ്പേ എന്ന് ചരിത്രത്തിൽ പലതിലും കാണാം. അബ്ദുള്ള പിന്നെ ആമിന ബിന്ദു വഹബ് റസൂലുള്ളാഹിന്റെ ഗർഭം ചുമന്ന ആ നാളിൽ പിന്നെ അബ്ദുള്ള എന്ത് ചെയ്ത് ഒരു കച്ചവട സംഘത്തെ നയിച്ച് സിറിയയിലേക്ക് പോകുന്ന വഴിയെ യസ്രിബിൽ വെച്ച് മദീനയിൽ വെച്ച് യസ്രിബിൽ പിന്നെ നബിഗത്ത് സുബിയാനി എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ വീട്ടിൽ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ തന്നെ പിന്നെ വീട്ടിൽ വെച്ചിട്ട് പിന്നെ അദ്ദേഹം ഈ അബ്ദുള്ള രോഗിയായി മാറുകയും അവിടെ മരണപ്പെടുകയാണ് ഉണ്ടായത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഭൂജനാകുമ്പോൾ റസൂലുള്ള യതീമാണ്, മനസ്സിലല്ലേ, ജനിക്കുമ്പോൾ തന്നെ യതീമാണ്. പിന്നെ യതീമായിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരുന്നത്. പക്ഷേ യതീമായിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഭൂജാതനായി വളരുന്നതെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വതആല ഫആവ എന്താ ഈവ നൽകി. ഈവ എന്ന് പറഞ്ഞാൽ എന്താ അഭയം നൽകി എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നൽകി അഭയം. പിന്നെ ആമിന ബിന്തു വഹബ് ഉമ്മ ഏറെ കാരുണ്യവതിയായിരുന്നു. അതേപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അബ്ദുള്ള വിട്ടയച്ച ഒരു അടിമ ഉണ്ടായിരുന്നു. അടിമ അതാണ് ഉമ്മു ഐമൻ എന്ന് പറയുന്ന ബറക്ക. ഉമ്മു ഐമൻ എന്ന് പറയുന്ന ബറക്ക, മനസ്സിലെ, വളരെ അധികം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വാത്സല്യത്തിൽ വളർത്തിയിരുന്ന മഹദിയാണ് ഈ ബറക്ക എന്ന് പറയുന്ന ഉമ്മു ഐമൻ. പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വലിയാപ്പ, എന്താ വലിയാപ്പ, അബ്ദുൽ മുത്തലിബ്. റസൂലുള്ളാഹി വളരെ ആദരപൂർവ്വം വളർത്തി ആര്? അബ്ദുൽ മുത്തലിബ്. അതുകൊണ്ടാണ് പിന്നെ സഅദിയയിൽ ഹലീമ സഅദിയയുടെ മുലപ്പാല് കുടിച്ച് വളർത്താൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തത്, പിന്നെ നബി കുടുംബം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മയും കുടുംബവും ഹലീമയെ ഏൽപ്പിച്ചത്. അങ്ങനെയാണ് അന്നത്തെ പതിവ്. ഖുറൈശികൾ അവരുടെ മക്കളെ അവർ ഗ്രാമത്തിലേക്കാണ് എന്ത് ചെയ്യുക, ചെറുപ്രായത്തിൽ ശൈശവത്തിൽ ഗ്രാമത്തിലേക്ക് വിടും. അങ്ങനെ ആ ഗ്രാമീണതയുടെ പ്രകൃതിയും അതേപോലെ തന്നെ ഗ്രാമീണ സ്ത്രീകളുടെ മുലപ്പാല് കുടിച്ച് വളരാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുക, ഖുറൈശികൾ അവരുടെ കുട്ടികൾ വിടും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യതീമാണ്, അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉപ്പല്ല. അതുകൊണ്ട് തന്നെ ആ ഗ്രാമീണതയുടെ വളർച്ചയും അവിടെയുള്ള മുലപ്പാലും റസൂലുള്ളാഹിക്ക് നിഷേധിക്കപ്പെടുന്ന സ്വഭാവം ഉണ്ടാകുക, സാധാരണ യതീമാകും. പക്ഷേ അത് റസൂലുള്ളാഹിക്ക് ഒരിക്കലും നിഷേധിക്കപ്പെട്ടില്ല. 4 വയസ്സുവരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഅദിയയിൽ ഹലീമ സഅദിയയുടെ മുലപ്പാൽ കുടിച്ച് വളരെയാണ് ഉണ്ടായത്. പിന്നീട് പിന്നെ റസൂലുള്ളാഹി അവിടുന്ന് മാതാവിന്റെ അടുക്കലേക്ക് തിരിച്ച് കൊണ്ടുവരാനായിരിക്കാം അല്ലാഹു സുബ്ഹാനഹു വതആല എന്ത് ചെയ്ത് അവിടെ പിന്നെ മലക്കുകളെ ഇറങ്ങി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുട്ടികളോടൊപ്പം കളിച്ചുകൊണ്ടിരിക്കെ റസൂലുള്ളാഹി പിടിച്ചു കിടത്തിയിട്ട് മലക്കുകൾ നെഞ്ചു പുലർത്തിയ സംഭവം ഉണ്ടല്ലോ, അത് അരങ്ങേറി ഹലീമ സഅദിയ കുട്ടിയെ എന്ത് ചെയ്ത് ആമിനക്ക് തിരിച്ചു നൽകി, മനസ്സിലായത്. പിന്നെ മക്കയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആമിന ബിന്ദു വഹബിനോടൊപ്പം അതേപോലെ തന്നെ പിതൃമഹാനോടൊപ്പം അവരോടൊപ്പം ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. 2 വർഷം കഴിഞ്ഞ് ആമിന ബിന്ദു വഹബിനോടൊപ്പം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് പോയി. അന്ന് യസ്രിബിലേക്ക് പോയി. അന്ന് മദീനയുടെ പേര് യസ്രിബാണ്. യസ്രിബിലേക്ക് പോയി. യസ്രിബിൽ നിന്ന് തിരിച്ചു മടങ്ങുമ്പോൾ വഴിയിൽ വെച്ച് അബവ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് ആമിന ബിന്ദു വഹബ് മരണപ്പെട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ വെച്ച് തീർത്തും വീണ്ടും യതീമായി. പിന്നെ അബ്ദുൽ മുത്തലിബിലേക്ക് സംരക്ഷണം വന്നു. പൂർണ്ണമായിട്ട് അബ്ദുൽ മുത്തലിബ് ഏറ്റെടുത്തു. 6 വയസ്സിൽ അബ്ദുൽ മുത്തലിബ് ഏറ്റെടുത്ത് 8 വയസ്സുവരെ അബ്ദുൽ മുത്തലിബ് വളർത്തി. അബ്ദുൽ മുത്തലിബ് വളരെ പിന്നെ ശ്രദ്ധയിൽ തീർത്തും ബഹുമാനത്തിലായിരുന്നു ആരെ വളർത്തിയിരുന്നത്, നബിസല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വളർത്തിയിരുന്നത്. ആ സംരക്ഷണം അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 8ാമത്തെ വയസ്സിൽ തീർന്നു. കാരണം അബ്ദുൽ മുത്തലിബ് റസൂലുള്ളാഹിന്റെ 8ാമത്തെ വയസ്സിൽ മരിച്ചു. അങ്ങനെ അബ്ദുൽ മുത്തലിബ് മരിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സംരക്ഷണം പിന്നെ അബൂ താലിബിനായി. അബൂ താലിബ് പിതൃവ്യനാണ്, അബ്ദുള്ളാഹിയുടെ സഹോദരനാണ് അബൂ താലിബ്. അബൂ താലിബാണ് 8ാമത്തെ വയസ്സിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഏറ്റെടുത്തത്, മനസ്സിലായോ. അബൂ താലിബിന് മക്കളുണ്ടായിരുന്നു, അലി, ജാഫർ, അഖീൽ, പിന്നെ അതേപോലെ തന്നെ ഉമ്മുഹാനി. ഇവരൊക്കെ അബൂ താലിബിന് വേറെ മക്കളുണ്ട്. കുടുംബ പ്രാരാബ്ദമുള്ള ആളായിരുന്നു അബൂ താലിബ്. പക്ഷേ എന്നാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളായിരുന്നു സ്വന്തം മക്കളെക്കാൾ ആര് വളർത്തിയിരുന്നത്, അബൂ താലിബ് വളർത്തിയിരുന്നത്. എല്ലാ മക്കളെയും ഉറക്കിക്കിടത്തിയിട്ടുണ്ടെങ്കിൽ, ഉറങ്ങിക്കിടക്കുന്ന മക്കളിൽ നിന്ന് എല്ലാവരും ഉറങ്ങിയിരുന്നെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എടുത്തു കൊണ്ടുവന്നിട്ട് തന്റെ അടുത്ത് കിടത്തിയിട്ടായിരുന്നു അബൂ താലിബ് വളർത്തിയിരുന്നത് എന്ന്. ആര്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ഇതൊക്കെ അള്ളാഹു സുബ്ഹാനഹു വതആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അഭയം നൽകുവാൻ ഈ ദുനിയാവിൽ നിശ്ചയിച്ച കാര്യകാരണങ്ങളാണ്, മനസ്സിലായോ. അതേപോലെ അതുകൊണ്ട് തന്നെ യതീമായിട്ട് ആ വളർന്ന കാലഘട്ടത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു യതീം അനുഭവിക്കുന്ന അങ്ങനത്തെ ഉണ്ടല്ലോ പിന്നെ പ്രയാസങ്ങൾ, ഒരു സംരക്ഷകൻ, ഒരു പിതാവ് ഇല്ലാത്തതിന്റെ ആ ഒരു ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അറിയേണ്ടി വന്നിട്ടില്ല എന്നുള്ളതാണ്. പിന്നെ വജദക്കം പോലെ വഴി അറിയാത്തവനായി അല്ലെങ്കിൽ അറിവില്ലാത്തവനായി അല്ലാഹു കണ്ടു എന്നാണ്. അത് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നത് മാ കുന്ത തത്ലു മിൻ കിതാബിൻ വലാ തഖുത്തുഹു ബിയമീനിക്. റസൂലുള്ളാഹി ഒരു കിതാബ് വായിക്കുമായിരുന്നില്ല, വലത് കൈകൊണ്ട് റസൂലുള്ള എഴുതുമായിരുന്നില്ല. അള്ളാഹു വേറെ അടുത്ത് പറയുന്നുണ്ട് വഅല്ലമക മാലം മാലം തകുൻ താലം, വഅല്ലമക അള്ളാഹു നിങ്ങളെ പഠിപ്പിച്ചു മാലം തകുൻ താലം നിങ്ങൾക്ക് അറിയാതിരുന്നത്. അപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അറിയുമായിരുന്നില്ല. റസൂലുള്ളാന്റെ പ്രത്യേകത റസൂലുള്ള ഉമ്മിയായിരുന്നു. എന്താ ഉമ്മി പറഞ്ഞ ഉമ്മിയാണ് നിരക്ഷരൻ അണ്ടോ, അതാണ് ബാലൻ എന്ന് പറഞ്ഞാൽ അതാണ്. അറിവില്ലാത്ത ആളായിരുന്നു. റസൂലുള്ള വായിക്കുമായിരുന്നില്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എഴുതുമായിരുന്നില്ല. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വതആല റസൂലുള്ളാഹിക്ക് വഴി കാണിച്ചു, റസൂലുള്ളാഹിക്ക് വഴി കാണിച്ചു. അങ്ങനെ വഴി കാണിച്ചപ്പോൾ ഇന്നലകളിൽ അറിവില്ലാതിരുന്ന ആ പ്രവാചകൻ നാളെയുടെ ലോകത്തിന് മുഴുവൻ മാർഗദർശിയായിട്ട് പരിണമിച്ചു മാറി. മനസ്സിലായില്ല, അതാണ് ഇതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വതആല റസൂലുള്ളാഹിക്ക് നൽകിയതായ സ്ഥാനമാണ്, പരിഗണനയാണ്. ആ റസൂലുള്ളാനെ കുറിച്ചിട്ടാണ് പറയുന്നത്. എന്ത്, അല്ലാഹു റസൂലുള്ളാനെ കയ്യൊഴിച്ചിരിക്കുന്നു. അപ്പൊ അവരെ കൂടി അനുസ്മരിക്കാൻ ഓർക്കാൻ അല്ലാഹു സുബ്ഹാനഹു വതആല റസൂലുള്ളാക്ക് നൽകിയ അനുഗ്രഹങ്ങളെ എണ്ണയാണ്. അതേപോലെ വജദ കായിലൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുറിച്ച് പറയുന്നത് വജദ താങ്കളെ ഞാൻ കണ്ടു ആയിലൻ ഫഖീറൻ ദരിദ്രനായിട്ട്. റസൂലുള്ള ഫഖീറായിരുന്നു, പക്ഷേ ഫാഖിന അല്ലാഹു സുബ്ഹാനഹു വതആല ഐശ്വര്യം നൽകി, ഐശ്വര്യം നൽകി. എന്താ ഈ ഐശ്വര്യം എന്ന് പറഞ്ഞാൽ, ഗിന എന്ന് പറഞ്ഞാൽ രണ്ടുണ്ട്, ഗിന മനസ്സിന്റെ ഗിന ഉണ്ട് അല്ലേ, ഗിനൽ നഫ്സ്, പിന്നെയോ ഗിനൽ മാൽ. മനസ്സിന്റെ ഐശ്വര്യവും സമ്പത്തിന്റെ ഐശ്വര്യവും ഉണ്ട്. അള്ളാഹു പറയാണ് താങ്കളെ ദരിദ്രനായിട്ട് അള്ളാഹു കണ്ടു, അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വതആല എന്ത് ചെയ്തു, ഐശ്വര്യം നൽകി. ഐശ്വര്യം നൽകി എന്ന് പറഞ്ഞാൽ എന്താ, രണ്ട് നിലക്കുള്ള ഐശ്വര്യമാണ്. ഒന്ന് മനസ്സിന്റെ ഐശ്വര്യം, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഐശ്വര്യം, ഏറ്റവും മുഖ്യമായിട്ടുള്ളത്. അൽ ഗിന ഗിന നഫ്സ്, നഫ്സുറാത്തിൽ മാ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, മനസ്സിന്റെ ഐശ്വര്യമാണ് ഐശ്വര്യം, അല്ലാതെ വലൈസ ഗിനൽ അറബ് എന്തല്ല, ആ നോട്ട് കെട്ട എണ്ണയിലല്ല ഐശ്വര്യം, അതാണ്. പിന്നെയോ മനസ്സിനുണ്ടാകുന്ന ഐശ്വര്യം, അതാണ് ഐശ്വര്യം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് അളവറ്റ രീതിയിൽ ലഭിച്ചിരുന്ന ആളാണ് ആര്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാ തങ്ങൾ, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മാ തങ്ങൾ. പിന്നെ ഗിനൽ മാൽ, സമ്പത്തിന്റെ ഐശ്വര്യം, അതും അള്ളാഹു സുബ്ഹാനഹു വതആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബാല്യം പിന്നിട്ടു. ബാല്യത്തിൽ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആടുകളെ മേക്കുമായിരുന്നു ഖുറൈശികൾക്ക്. അവര് കൊടുക്കുന്നതായ പിന്നെ നാണയത്തൊട്ടുകൾ പകരം പ്രതിഫലമായി വാങ്ങിയിട്ട് റസൂലുള്ള ബാല്യം പിന്നിട്ട് യൗവനത്തിൽ സിറിയയിലേക്ക് പിതൃ സഹോദരനോടൊപ്പം കച്ചവട സംഘത്തിൽ നയിച്ചു പോകുമായിരുന്നു. മനസ്സിലല്ലേ, അള്ളാഹു സുബ്ഹാനഹു വതആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നൽകിയ ഒരു വലിയ ഭാഗ്യമാണ് ഖദീജ ബിന്ത് ഖുവൈലിദിന്റെ കച്ചവട സംഘത്തെ നയിക്കാനുള്ള അവസരം നൽകിയത്. ഖദീജ ബിന്ത് ഖുവൈലിദിന്റെ കച്ചവട സംഘത്തെ നയിക്കാൻ അവസരം നൽകിയത് ഖദീജ ബിന്ത് ഖുവൈലിദ്, അവർ കുലീനയായിരുന്നു. അങ്ങനെയുള്ള മഹദി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തന്റെ കച്ചവടത്തിന്റെ നായകനും അതേപോലെ തന്നെ നടത്തിപ്പുകാരനായിട്ട് നിശ്ചയിച്ചു. മനസ്സിലെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിശ്വാസ്യതയും അതേപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിന്നെ ഈ അമാനത്ത് നിർവഹണത്തിലുള്ള കൃത്യതയും ഖദീജ ബിന്ത് ഖുവൈലിദിന്റെ കച്ചവടത്തിൽ വലിയ അഭിവൃദ്ധി ഉണ്ടാക്കി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖദീജയെ ജീവിതസഖിയായിട്ട് ഭാര്യയായിട്ട് സ്വീകരിച്ചു. ആ ഭാര്യയായി സ്വീകരിച്ചതിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സാമ്പത്തികമായിട്ട് പല ഗുണങ്ങളും ഉണ്ടായിട്ടുണ്ട്. അത് ഖദീജ റളിയല്ലാഹു തആലന്റെ ഔദാര്യം മാത്രമല്ല, ഖദീജ റളിയല്ലാഹു തആലന്റെ ഔദാര്യം മാത്രമല്ല, പിന്നെ റസൂലുള്ളാന്റെ അധ്വാനം കൂടിയുണ്ട്. മനസ്സിലായി, റസൂലുള്ളാന്റെ അമാനത്തും അതേപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ കൃത്യതയും ഒക്കെയാണ് ചെയ്തത് വലിയ അഭിവൃദ്ധി കച്ചവടത്തിൽ ഉണ്ടാകാൻ കാരണമായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഖദീജ റളിയല്ലാഹു തആലന്റെ റസൂലുള്ളയെ സഹായിച്ചിട്ടുണ്ട് എങ്കിൽ അത് റസൂലുള്ളാക്കുള്ള പ്രതിഫലം കൂടിയാണ്. കാരണം എന്താണ്, അവരെ ആ ദർജയിലേക്ക് ഉയർത്തിയത് അവർ തന്നെ സമ്മതിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ കച്ചവടത്തിൽ റസൂലുള്ളാന്റെ കൂടെ സഹായിയായിരുന്ന മൈസറ എന്ന് പറയുന്ന വ്യക്തി റസൂലുള്ളാനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, എന്തുകൊണ്ട് ഈ അഭിവൃദ്ധി എന്ന് ഖദീജ റളിയല്ലാഹു തആലനെ ചോദിച്ചപ്പോൾ മൈസറ പറയുന്നത് അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അമാനത്തും അതേപോലെ തന്നെ ഈ കച്ചവടത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുതാര്യതയും ഒക്കെയാണ്. അപ്പോ പറഞ്ഞു തന്നെ എന്താ വെച്ചാൽ, അള്ളാഹു സുബ്ഹാനഹു വതആല റസൂലുള്ളാനെ ഫഖീറായിട്ട് കണ്ടു, റസൂലുള്ളാഹി എന്ത് ചെയ്തു, അള്ളാഹു സുബ്ഹാനഹു വതആല ഗിന നൽകി, ഐശ്വര്യം നൽകി. ഏറ്റവും അഭിവൃദ്ധിയിൽ അല്ലെങ്കിൽ ഏറ്റവും കൂടുതലായി നൽകിയത് ഗിന നഫ്സാണ്, പിന്നെ ഗിനൽ മാലും സമ്പത്തും. فأما اليتيم فلا تقهر وأما السائل فلا تنهر وأما بنعمة ربك ഫഹദ്ദിസ്. അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹിയോട് പറയുന്നത്, ഫഅന്ന അൽയതീമ ഫല തഖർ, ഈ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് നൽകിയ ഈ അനുഗ്രഹങ്ങളൊക്കെ നിങ്ങൾ അറിയുകയും അത് നിങ്ങൾ സമ്മതിക്കുകയും ചെയ്യുന്നുവെങ്കിൽ, അതാണ് നിങ്ങളെ എത്തീമായി കണ്ടു തരല്ലേ, നിങ്ങളെ ദലാലത്തിൽ കണ്ടു തരല്ലേ, നിങ്ങളെ ആയിലായിട്ട് കണ്ടു തരല്ലേ, അതൊക്കെ നിങ്ങൾ അറിയുകയും മനസ്സിലാക്കുകയും അത് നിങ്ങൾ സമ്മതിക്കുകയും ചെയ്യുന്നുവെങ്കിൽ, ഫഅമ്മൽ യതീം, എന്നാൽ യതീമിനെ ഫലാ തഖഹർ, എന്താ ഫലാ തഖഹർ, നിങ്ങൾ അടക്കി ഭരിക്കരുത് അല്ലെങ്കിൽ അടക്കി ഒതുക്കരുത്. അതാണ് ഖഹറ എന്ന് പറഞ്ഞാൽ എന്താണ്, ഖലത അതല്ല എന്നൊക്കെ അർത്ഥം. മേൽക്കോയ്മ നേടുക, തരംതാഴ്ത്തുക, അതാണ് അമ്മൽ യതീം. എന്നാൽ യതീമിനെ ഫലാ തഖഹർ, താങ്കൾ എന്ത് ചെയ്യരുത്, അവന്റെ മേൽ മേൽക്കോയ്മ നേടരുത്, അവനെ ഒതുക്കരുത് എന്നർത്ഥത്തിൽ. ഈ ഖഹർ എന്ന് പറഞ്ഞാൽ ഇതല്ലേ, ഖഹർ എന്ന് പറഞ്ഞാൽ എന്താ, ഖഹർ എന്ന് പറഞ്ഞാൽ ഖലബത്താണ്, മറ്റുള്ളവരെ അതിജയിക്കുക, അതിജയിക്കുക. അതേപോലെ തന്നെ മറ്റുള്ളവരുടെ കീഴിലൊരു അധമനായിട്ട് കഴിയുന്നതിനാണ് ഖഹർ എന്ന് പറയുക. റസൂലുള്ള എപ്പോഴും ദുആ ചെയ്യാറുണ്ട്, അല്ലാഹു മിന്നി അഊദു ബിക പിന്നെ മിൻ ഖലബത്തി ദൈനി വ ഖഹരി റിജാൽ. എന്താ ഖലബത്തി ദൈൻ, കടം വന്ന് മൂടുന്നതിൽ നിന്നും, വ ഖഹരി റിജാൽ, അന്യർ മേൽക്കോയ്മ നേടി അവരുടെ ഒരു പിന്നെ അടിമയായി ജീവിക്കാറില്ലേ, അങ്ങനെയുള്ള അവസ്ഥയിൽ നിന്നും അല്ലാഹു ഞാൻ നിന്നോട് അഭയം തേടുന്നു. അതാണ് ഫഅമ്മൽ യതീം, എന്നാൽ യതീമിനെ ഫലാ തഖഹർ, താങ്കൾ എന്ത് ചെയ്യരുത്, പിന്നെ അടിച്ചൊതുക്കരുത് അല്ലെങ്കിൽ അവനെ പിന്നെ പിന്നെ അതല്ല എന്ന് പറഞ്ഞാൽ ഇതിലാൽ നിന്ദിക്കരുത്, നിന്ദിക്കരുത്. വഅമ്മ സായിൽ, സായിൽ സായിൽ എന്ന് ചോദിക്കുന്നവൻ, ചോദിക്കുന്നവൻ. വഅമ്മ സായിൽ, എന്നാൽ ചോദിക്കുന്നവൻ, അവനെ ഫലാ തൻഹർ, ഫലാ തൻഹർ, നിങ്ങൾ അവനെ വിരട്ടരുത്, വിരട്ടരുത്, ദൂരപ്പെടുത്തരുത്. ഫലാ തൻഹർ, താങ്കൾ അവരെ ദൂരപ്പെടുത്തരുത്, വിരട്ടരുത്. വഅമ്മ ബിനിഅമത്തി റബ്ബിക ഫഹദ്ദിസ്. വഅമ്മ ബിനിഅമത്തി റബ്ബിക, അതാ അമ്മ എന്നാൽ ബിനിഅമത്തി റബ്ബിക, താങ്കളുടെ റബ്ബിന്റെ നിഅമത്ത്, നിഅമത്തിനെ എന്താണ് ഫഹദ്ദിസ്, ഹദീസ്, ഹദീസ് എന്നാ അതിനെ കുറിച്ച് പറയാം, ഹദീസ് എന്നാ പറയാം, അതിനെ കുറിച്ച് പറയുക. അപ്പൊ വഅമ്മ ബിനിഅമത്തി റബ്ബിക, താങ്കളുടെ റബ്ബിന്റെ നിഅമത്തിനെ കുറിച്ച്, ഈ നിഅമത്തിന്റെ വിഷയത്തിൽ ഫഹദ്ദിസ്, താങ്കൾ അത് പറയുക, പറയുക അത് എന്താന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. ഇൻഷാല്ല, ഇവിടെ റസൂലിന്റെ എത്തീമായിരുന്നു, അള്ളാഹു അഭയം നൽകി അല്ലേ, റസൂലിന്റെ വഴി അറിയാത്തവനായിരുന്നു, അള്ളാഹു സുബ്ഹാനഹു വതആല വഴി കാണിച്ചു. റസൂലുള്ള ഫക്കീറായിരുന്നു, അള്ളാഹു സുബ്ഹാനഹു വതആല കുറെ നിഅമത്ത് ഏകീട്ട റസൂലുള്ളക്ക് സമ്പത്ത് നൽകി, ഐശ്വര്യം നൽകി. അതുകൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല ആ നൽകിയ അനുഗ്രഹത്തിന് തത്തുല്യമായ വിഷയങ്ങളിൽ നന്ദി കാണിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാണ് ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വതആല ആവശ്യപ്പെടുകയാണ്. യതീമിനെ കണ്ടിട്ടുണ്ടെങ്കിൽ യതീമിന് ഒരിക്കലും ലാ തഖഹർ, നിങ്ങൾ അവരെ അവരെ മേൽ ഭരണം നടത്തരുത്. യതീമിന് ആരുമില്ലാന്ന് വിചാരിച്ചിട്ട്, വാപ്പല്ലാത്തനെന്ന് വിചാരിച്ചിട്ട് അവന്റെ മേൽ മേൽക്കോയ്മ നേടാൻ, അവന് മാനം കെടുത്താനും പാടുള്ളതല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നാമത്തെ ഉപദേശം കേട്ടെന്നേന്, റസൂലുള്ളാഹിന്റെ കീഴിൽ ധാരാളം യതീമുകൾ ഉണ്ടായിരുന്നു, യതീമുകൾ ഉണ്ടായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിവാഹം കഴിച്ച സ്ത്രീകളുണ്ടല്ലോ, അവർക്കൊക്കെ മക്കളുണ്ടായിരുന്നു, മക്കളുണ്ടായിരുന്നു. ആ മത്തീമ് മക്കളൊക്കെ എത്തീമുകളായിരുന്നു, റസൂലുള്ളാഹി തന്നെ അവരെ സംരക്ഷിച്ചിരുന്നത്. മനസ്സിലെ ഉമ്മു സലമ അവരെ റസൂലുള്ള കല്യാണം കഴിക്കാൻ ഉദ്ദേശിച്ചപ്പോൾ ഉമ്മു സലമ പറയാണ്, റസൂലെ ഞാൻ ഒരു ദേഷ്യം പെട്ടെന്ന് ക്ഷിപ്രകോപിയാണ്, ക്ഷിപ്രകോപിയാണ്, എനിക്ക് കുറേ മക്കളുമുണ്ട്. അപ്പൊ റസൂലുള്ള പറയാണ്, നിങ്ങളുടെ മക്കൾ ഉമ്മു സലമ എന്റെ മക്കളാണ്, നിങ്ങളുടെ കോപം പോക്കാൻ വേണ്ടിയിട്ട് ഞാൻ അള്ളഹാനോട് ദുആ ചെയ്യാം. എന്നിട്ട് ആ മക്കളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമായിരുന്നു എന്തെങ്കിലും നിന്ന് പോറ്റിയിരുന്നത്. അതേപോലെ തന്നെ വേറെയും ഉദാഹരണങ്ങൾ കാണാൻ സാധിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീട്ടിൽ മിസ്കീൻമാരായിരുന്നു, അതുകൊണ്ട് റസൂലുള്ളാഹിന്റെ ഭാര്യമാരിൽ ചിലരെ കുറിച്ച്, സൈനബ് ബിന്ത് ജഹ്ഷനെ കുറിച്ച്, ഉമ്മുൽ മസാക്കീൻ, സൈനബ് ബിന്ത് ഖുസൈമയെ കുറിച്ച്, ഉമ്മുൽ മസാക്കീൻ, അത് ഉമ്മുൽ മസാ സാധുക്കൾ, സാധുക്കൾ എത്തീമുകൾ മാത്രമല്ല തീമുകൾ ഉൾപ്പെടെയുള്ളതായ അഗതികൾ സംരക്ഷിക്കപ്പെട്ടിരുന്നു. ഏതായാലും ഫഅമ്മൽ യതീമ ഫല തഖ്ഹർ വഅമ്മ സായില ഫല തനർ. സായിൽ നമ്മ ചോദിച്ചു വരുന്നവൻ, അവരെ താങ്കൾ പിന്തിരരുത്, വിരട്ടരുത്, ദൂരപ്പെടുത്തരുത്. ഇവിടെ ചോദിച്ചു വരുന്നവൻ ആരാ? ചോദിച്ചു വരുന്നവൻ ആരാണ്? ചോദിച്ചു വരുന്നവൻ ആര്യ എന്ന് പറഞ്ഞിട്ടില്ല. ചിലര് പറഞ്ഞത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദരിദ്രനായിരുന്നു, അള്ളാഹു ഐശ്വര്യം നൽകി. അപ്പൊ ചോദിച്ചു വരുന്നവന് ദരിദ്രനാണ് എങ്കിൽ അവനെന്ത് ചെയ്യരുത്? അവനെ നിങ്ങൾ ദൂരപ്പെടുത്തരുത്, വിരട്ടി ഓടിക്കരുത്. ചിലര് പറഞ്ഞ് ഇവിടെ ചോദിച്ചു വരുന്നവൻ ബാലനാണെങ്കിൽ, എന്താ നാലില്, അറിവില്ലാത്തവനാണ് എങ്കിൽ പല തന്നെ അവനെ ദൂരപ്പെടുത്തരുത്. ചോദിച്ചു വരുന്നത് അവന് ദീനാണ് എങ്കിൽ, ശരിയാത്താണ് എങ്കിൽ, ഇസ്ലാമാണ് എങ്കിൽ അവനെന്ത് ചെയ്യണം? അവനെ ദൂരപ്പെടുത്തരുത്, അവന് ദീന് പഠിപ്പിച്ചു കൊടുക്കണം എന്നുള്ള അർത്ഥത്തിൽ. അപ്പൊ ഇവിടെ ചോദിച്ചു വരുന്നവൻ, ചോദിച്ചു വരുന്നവൻ ഇൽമ് ചോദിച്ചു വരികയാണെങ്കിൽ ഇൽമ് പറഞ്ഞു കൊടുക്കണം, ദൂരപ്പെടുത്തരുത്. അതേപോലെ തന്നെ ദീനിനെ കുറിച്ച് അറിയാനാണ് എങ്കിൽ ആ ദീൻ അറിയിച്ചു കൊടുക്കണം, അവനെ പേടിച്ച് പിച്ച് അല്ലെങ്കിൽ അകറ്റി വിരട്ടി വിടരുത് എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞത്. പല പണ്ഡിതന്മാർ ആ അർത്ഥം പറഞ്ഞിട്ട്, ചിലർ പറഞ്ഞത് ചോദിച്ചു വരുന്നത് സമ്പത്താണെങ്കിലും ഒരാൾ ചോദിച്ചു വരികയാണെങ്കിൽ അവനെ വിരട്ടി ഓടിക്കരുത്, വിരട്ടി ഓടിക്കരുത്. ഒന്നുകിൽ അവനെ സഹായിക്കുക, അവന് അർഹനല്ല എങ്കിൽ അവനെ സഹായിക്കാം. എങ്ങനെ സഹായിക്കുക? അർഹനല്ലെങ്കിൽ ആ ഉപദേശിച്ച് പറഞ്ഞു കൊടുത്ത് അവനെ സഹായിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുവിന്റെ ഈ വസിയത്ത്, അത് ദീനിന്റെ വിഷയത്തിൽ, ദീനിനെ ചോദിച്ചു വരുന്ന വിഷയത്തിൽ, ഇൽമു ചോദിക്കുന്ന വിഷയത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കലും അതിൽ പിശുക്കനായിരുന്നില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രാപ്പകൽ ഭേദമന്യേ റസൂലുള്ളാഹിന്റെ ഉത്തരവാദിത്തം ആ വിഷയത്തിൽ നിർവഹിച്ചിട്ടുണ്ട്. നീ സമ്പത്താണ് ചോദിച്ചു വരുന്നതെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു വരുന്നവനൊന്നും നിരാശപ്പെട്ടില്ല. ചിലർക്ക് ചോദിച്ചിട്ട് റസൂലിനെ കൊടുത്തിട്ട് കിട്ടിയും അവിടെ പോയിട്ട് പറയാണ്, മുഹമ്മദിനോട് ചോദിച്ചോളി, എന്നാ പിന്നെ ജീവിത നാളിൽ ദാരിദ്ര്യം ഭയക്കണ്ടെന്ന്, അത്ര തരും ചോദിക്കാൻ. ഇനിയും വേണം, ഇനിയും വേണം, അപ്പൊ ഇനിയും വേണം, മനസ്സിലായത്? അപ്പൊ ചോദിക്കണേ കൊടുത്തിട്ട് പറയണ, ഈ ചോദിക്കണോ മുഹമ്മദിനോട് ചോദിച്ചോളി, എന്നാ ജീവിതകാലത്തിൽ ഇനി ദാരിദ്ര്യം ഭയക്കണ്ട എന്നുള്ളത്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിദായിരുന്നു. അമ്മസ്സായില ഫലാ തൻഹ, എന്തായാലും ചോദിച്ചു വരുന്നത് ആരായിട്ടെങ്കിലും ഈ വിരട്ടിപ്പായിക്ക എന്നുള്ളത് ചില ആളുകളുടെ ദുസ്വഭാവമാണ്, മനസ്സിലായോ? പാട്ടിപ്പായിക്ക എന്നുള്ളത് അത് യതീമുകളോട് തന്നെ ചിലർ മോശമായിട്ട് പെരുമാറും. യതീമുകളോട് അത് മഹാദുരിതാണ്. യതീമുകളുടെ സ്വത്ത് വിശുദ്ധ ഖുർആനിലെ 20 സ്ഥലങ്ങളിൽ യതീമുകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. യതീമുകളെ പരിപാലിക്കുന്ന വിഷയത്തിൽ, യതീമുകളുടെ സ്വത്ത് സംരക്ഷിക്കുന്ന വിഷയത്തിൽ, യതീമുകൾക്ക് പിന്നെ അധ്യാപനം നൽകുന്ന വിഷയത്തിൽ, അവർക്ക് അന്നം നൽകുന്ന വിഷയത്തിലൊക്കെ 20 സ്ഥലങ്ങളിൽ അള്ളാഹു സുബ്ഹാനഹു വതആല യതീമുകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും പറഞ്ഞാൻ അവക്കാഫുൽ യതീം ഹക്കദാ ഫിൽ ജന്ന, ഞാനും യതീമിനെ സംരക്ഷിക്കുന്നവന് സ്വർഗത്തിൽ ഇങ്ങനെ എന്ന് അടുത്ത് വിരലുകൾ അടുപ്പിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ചോദിച്ചു വരുന്നവൻ അവനെ ദൂരപ്പെടുത്തുക എന്ന ആട്ടി വിടുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതും വലിയ മുസീബത്താണ്. അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞതിന്റെ നേരെ എതിരാണ്. ഒരു ബിഷപ്പ്, ഒരു ഭൗതിക ശാസ്ത്രജ്ഞനാണ്, അയാളുടെ ചരിത്രം വായിച്ചപ്പോ ഞാൻ പഠിച്ചു വായിച്ചാണ്, അറബിയിലൊരു കഥ ഇത് വായിച്ചാണ് സംഭവം ഉണ്ടായതാണ്. പിന്നെ ഈ വിശ്വഗുരൻ ഒരു ശാസ്ത്രജ്ഞനായി അല്ലെങ്കിൽ വലിയൊരു ഡോക്ടറായിട്ട് പരിണമിക്കുന്നതിന് മുമ്പ് അയാളുടെ ബാല്യത്തിൽ അയാളൊരു ദരിദ്രനായിരുന്നു, പറ്റ പാപ്പരൻ സാധുവായിരുന്നു, ദരിദ്രൻ. അങ്ങനെ ഈ ദരിദ്രനായിട്ട് ചെറുപ്പത്തിൽ പിന്നെ നടക്കുമ്പം പിന്നെ ഒരു ദിവസം വിശന്ന് പൊരിഞ്ഞ് പിന്നെ അവശനായിട്ട് എന്ത് ചെയ്തു, ഒരു വീട്ടിന് മുന്നിൽ പോയി വല്ലതും ഭക്ഷണം ചോദിക്കാനാണ് പോയത്. അപ്പൊ ഭക്ഷണം ചോദിക്കാൻ വേണ്ടിയിട്ട് വാതിൽ മുട്ടിയപ്പോൾ ആ വീടിന്റെ കവാടം തുറന്നത് ഒരു പെൺകുട്ടിയാണ്, ഇവനേക്കാൾ മുതിർന്നൊരു പെൺകുട്ടിയാണ്. അപ്പൊ ആ പെൺകുട്ടിയെ കണ്ടപ്പോ പിന്നെ ഭക്ഷണം ചോദിക്കാൻ ലജ്ജ തോന്നി. അപ്പോ പിന്നെ വെള്ളം ചോദിച്ചു. വെള്ളം ചോദിക്കുമ്പോ ധന്യനാണെങ്കിലും ജാതി ചോദിക്കുന്നില്ല, ഞാൻ സഹോദരി ചോദിക്കുന്നു, തണ്ണീർ വരല്ലേ, അതേപോലെ അതിന് വിഷയമല്ല. അപ്പൊ വെള്ളം ചോദിച്ചു എന്നാണ്. അപ്പൊ ആ പെൺകുട്ടിക്ക് മനസ്സിലായി ഭക്ഷണം കഴിച്ചിട്ടില്ല, പിന്നെ ഇത് വെള്ളം ചോദിക്കണതാ ഇത് നിൽക്കുന്നത്. ആ പെൺകുട്ടി പാല് ഉണന്ന് കൊടുത്തതാണ്, ഒരു ക്ലാസ് പാല് കൊണ്ടിട്ട് കൊടുത്തുന്നുണ്ട്. അപ്പൊ ആ പാല് കുടിച്ച് അയാൾ ഊർജസ്വലനായിട്ട് അവിടെ നിന്ന് മടങ്ങി. ഈ ദരിദ്രൻ ആ ദാരിദ്ര്യത്തിൽ ബാല്യം പിന്നിട്ട്, പക്ഷെ പിന്നീട് പഠിക്കാൻ അവസരം ഉണ്ടായി. പഠിക്കാൻ അവസരം ഉണ്ടായി, അയാൾ പഠിച്ചു, വലിയ ഒരു ഡോക്ടറായി, മനസ്സിലായില്ലേ, ഒരു സർജനായി, ഒരു ഉന്നത തലത്തിൽ അയാളെത്തി. അങ്ങനെ അയാൾ ഹോസ്പിറ്റലിൽ ട്രീറ്റ് എന്ന് നടത്തിക്കൊണ്ടിരിക്കെ ഒരിക്കൊരു രോഗിനെ കൊണ്ടുവന്നു, ഒരു പെണ്ണിനെ കൊണ്ടുവന്നു. ഇതല്ലേ, ആ പെണ്ണിന് ഒരു മേജർ ഓപ്പറേഷൻ, വലിയ ട്രീറ്റ്മെന്റ് വേണ്ടിയിരുന്നു. അങ്ങനെ ഈ ഡോക്ടറാണ് അതിനെ ചികിത്സിക്കുന്നത്, ആ പെണ്ണിനെ ചികിത്സിക്കുന്നത്. ആ രോഗി എന്താണ് കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് ഏത് നാട്ടുകാരി, അപ്പൊ നാട്ടുകാരി എന്ന് പറഞ്ഞപ്പോ ഇവിടെ വീടും ചോദിച്ചപ്പോ, പണ്ട് ഇയാള് പാലിന് കൈ നീട്ടിയ ആ വീട്ടിലെ മെമ്പറാണ്, അന്ന് കഥ പുറത്തുകൊടുത്ത പെണ്ണുമാണ്. ഇത് ഡോക്ടർ ഇത് കേട്ടായിരിക്കുന്നത് എന്ത് ചെയ്ത്, അവിടുന്ന് മടങ്ങി കുറെ കരഞ്ഞു എന്നാണ് അയാൾ, കുറെ കരഞ്ഞ്. പിന്നെ അയാൾ എന്ത് ചെയ്ത്, ചികിത്സ നല്ല രീതിയിൽ കൊടുത്ത്, നല്ല ചികിത്സ നൽകി, പ്രതീക്ഷയേറ്റ വിധായിരുന്നു ആ രോഗി. പക്ഷേ അള്ളാഹു അനുഗ്രഹിച്ചു, ഏതായാലും ആ രോഗി രക്ഷപ്പെട്ടു, വലിയൊരു ഓപ്പറേഷന് വിധേയായി. അപ്പൊ ആ രോഗിക്കറിയാം തന്റെ സ്വത്ത് മുഴുവൻ തീരെ എഴുതേണ്ടി വരും, എന്തിന്, ഈ ഹോസ്പിറ്റലിലെ പേയ്മെന്റിന്. അങ്ങനെ സുഖമായിട്ടും അവര് പ്രയാസത്തിലായിരുന്നു. അങ്ങനെ രോഗിയെ ഡിസ്ചാർജ് ചെയ്യുന്ന ദിവസം ഡോക്ടർ പറഞ്ഞ് ബില്ല് എന്റെ റൂമിൽ കൊണ്ടുവരാൻ, ബില്ല്. അങ്ങനെ ആ രോഗിയുടെ മുഴുവൻ ട്രീറ്റ്മെന്റിന്റെയും ഓപ്പറേഷന്റെയും ഒക്കെ ചെലവ് ഡോക്ടർ വഹിച്ച് ഫാത്തൂറിന്റെ അടിയിൽ എഴുതി, മനസ്സിലായില്ലേ, നിങ്ങളുടെ ട്രീറ്റ്മെന്റിന്റെയും ഓപ്പറേഷന്റെയും കാശ് മുഴുവൻ നൽകപ്പെട്ടിട്ടുണ്ട്, ഒരു കപ്പ് പാലിന് പകരമായി, ഒരു കപ്പ് പാലിന് പകരമായിട്ട് നിങ്ങളുടെ മുഴുവൻ പേയ്മെന്റും നൽകപ്പെട്ടിട്ടുണ്ട് എന്ന് അതിന്റെ അടിയിൽ എഴുതിയിട്ട് അതാകി രോഗി കൊടുത്ത് അതിനെ വിട്ടുവെന്നാണ്, മനസ്സിലായില്ലേ. അത് ഒരു ഇതുവരെ ഉണ്ടായ കഥയാണ്, ഉണ്ടായ സംഭവമാണ്. ഏതായാലും ഈ ചോദിച്ചു വരുന്നവരെ നമ്മൾ വിരട്ടുക, ആട്ടി ഓടിക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അള്ളാഹു സുബ്ഹാനഹു വതാല നമ്മളോട് പറഞ്ഞതിന് നേരെ എതിരായിട്ടുള്ള ചെയ്തിയാണ്. ആളുകൾക്ക് പലർക്കും ആ ഒരു ദൃഷ്ടിയിലാണ്. അള്ളാഹു എല്ലാവർക്കും ഹിദായത്ത് നൽകട്ടെ. ഫഅമ്മൽ യതീമ ഫലാ തഖ്ഹർ വഅമ്മ സാഇല ഫലാ തൻഹർ. പിന്നെ വഅമ്മ ബിനിഅമത്തി റബ്ബിക ഫഹദ്ദിസ്. റബ്ബിന്റെ നിഅമത്തിനെ കുറിച്ച് പറയാനാണ്, റബ്ബിന്റെ നിഅമത്ത് പറയാനാണ്. എങ്ങനെ റബ്ബിന്റെ നിഅമത്ത് പറയാ, എങ്ങനെ പറയാ റബ്ബിന്റെ നിഅമത്ത്, എങ്ങനെ പറയാ, നിഅമത്ത് അള്ളാഹുവിലേക്ക് അനുഗ്രഹം നൽകി അള്ളാഹുവിലേക്ക് നിഅമത്തിനെ ചേർത്ത് പറയാ. ഇത് ആരുതാണ് നിഅമത്ത്, ആരുതാണ് നിഅമത്ത്, അള്ളാഹാന്റെതാണ്. നിഅമത്ത് അള്ളാഹാന്റെതാന്ന് പറഞ്ഞാൽ മതിയോ, മതിയോ, പിന്നെന്ത് വേണം, ആ അതിന് അള്ളാനെ സ്തുതിക്കണം, അതിന് അള്ളാനെ സ്തുതിക്കണം. ഒരു ഉരുള തിന്നാൽ ഈ ഉരുള തന്നത് അള്ളയാണ് എന്നുള്ളത് അള്ളാക്ക് നമ്മൾ സമ്മതിക്കണം. അത് സമ്മതിച്ചിട്ട് നമ്മളെ സർട്ടിഫിക്കറ്റ് ഉണ്ടായ പോരാ, പഠിച്ചൊക്കെ തന്നു, ഓക്കെ ഉഷാറൻ, അങ്ങനെയല്ല. പിന്നെ പിന്നെ അൽഹംദുലില്ല, അതിനെ തുടർന്ന് അള്ളാഹുവിനെ സ്തുതിക്കണം, അതിനെ തുടർന്ന് അള്ളാഹിനെ സ്തുതിക്കണം. അള്ളാഹ്ക്ക് നമ്മൾ നന്ദി കാണിക്കുന്നതിന്റെ ഭാഗമാണ് പഠിച്ചവനെ പേടിച്ച് നമ്മൾ ജീവിക്കുക എന്നുള്ളത്, നന്ദി കാണിച്ചിട്ടുള്ള ഒരു ജീവിതം നമുക്ക് ഉണ്ടാവുക എന്നുള്ളത്. ഇവിടെ ഉണ്ടാ, ഞാനൊരു യതീമായിരുന്നു, അള്ളാഹുവാണ് എനിക്ക് അഭയം നൽകിയത്, ഞാൻ അറിവില്ലാത്തവനായിരുന്നു, പഠിച്ചവനാണ് എനിക്ക് അറിവ് നൽകിയത് അല്ലേ, ഞാനൊരു ഫക്കീറായിരുന്നു, പഠിച്ചവനാണ് എനിക്ക് ഐശ്വര്യം നൽകിയത്. ഇങ്ങനെ നിയമത്തിനെ കുറിച്ച് എന്ത് ചെയ്യുക, പറയുക, നിയമത്തിനെ കുറിച്ച് പറയുക എന്നുള്ളതാണ്. അതാണ് നിയമത്തിനെ കുറിച്ച് പറയൽ, അല്ലാതെ എനിക്ക് ഇത്ര ഉണ്ട്, ഇത്ര ഉണ്ട്, ഞാൻ അങ്ങനെയാണ്, ഞാൻ ഇങ്ങനെയാണ്, അത് പറയലല്ല. അതെന്താണ്, അത് മറ്റുള്ളവരെ നോവിക്കലും അത് നിയമത്തിൽ അഹങ്കരിക്കലാണ്, അഹങ്കരിക്കലും. അതേസമയം നിയമത്തിനെ അള്ളാഹുവിലേക്ക് ചേർത്ത് പറയുക, അതിൽ അള്ളാഹുവിനെ സ്തുതിക്കുക, അതിൽ അള്ളാഹുവിനെ വഴിപ്പെട്ട് ജീവിക്കുക. നമ്മൾ കഴിഞ്ഞ ഒരു സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം കിട്ടിയ നിയമത്തിന്റെ വിഷയത്തിൽ പറഞ്ഞില്ല, റബ്ബി ഔസീനി അൻ അഷ്കുറ നിഅമതക അല്ലതി അൻഅംത അലയ്യ വഅലാ വാലിദൈ വഅൻ അഅമല സ്വാലിഹൻ തർള്ളാ എന്നൊക്കെ പറഞ്ഞില്ലേ. അതേപോലെ അള്ളാഹുവിന് നമ്മൾ പിന്നെ നിയമത്ത് ചേർത്ത് പറയുക. എന്നാലും ഓരോ തച്ചാട്ടരുത്, പക്ഷെ എന്ത് ചെയ്യണം, അവരെ നമുക്ക് നന്നാക്കാൻ പറ്റും, മനസ്സിലായില്ലേ, അവരെ നമുക്ക് നന്നാക്കാൻ പറ്റും. അള്ളാഹു സുബ്ഹാനഹു വതാല പറഞ്ഞില്ല ഫലാത്ത് നഹർ എന്നാണ്, അവരെ പിന്നെ ആട്ടി വിടരുത്, പിന്നെ അവരെ നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റും, മനസ്സിലായില്ലേ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് വന്നിരുന്ന പലരും അങ്ങനെയാണ്, നന്നായിട്ടുള്ളതന്നെ അങ്ങനെയാണ്. മാലിക്കുവിന് റസൂലുള്ളാഹിന്റെ അടുക്കലേക്ക് വരുന്ന ഈ ബദുക്കൾ, ആ ബദുക്കളൊക്കെ നന്നാകുന്നതിന് കാരണം എന്താ, അവരുടെ അവിവേകത്തെ റസൂലുള്ള വിവേകം കൊണ്ട് നേരിട്ടു എന്നുള്ളതുകൊണ്ടാണ്, അവരുടെ അവിവേകത്തെ, അതുകൊണ്ടാണല്ലോ ഇങ്ങനെ വരുന്നത്. പിന്നെ ഒരു ഈ ഗാരഹിറന്റെ മുകളിലൊരു ഇയാളെ പിടിച്ച്, അയാൾക്ക് ഒരു ദിവസത്തെ വരുമാനം 900 റിയാൽന്നാണ്. 900 റിയാൽ ആറാംകോയിലൂടെ അങ്ങനെ ഉണ്ടാവില്ല, ഒരു ആഴ്ചയിൽ കിട്ടിയാൽ തന്നെ. അമ്മായിരിക്കോട്ടെ രീതിയിലൊക്കെ പിന്നെ ഓരോരുത്തർ യാചിച്ചിട്ട് കിട്ടുന്നത്. പക്ഷെ അതെങ്ങനെ ട്രീറ്റ് ചെയ്യാന്നുള്ളതാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ യാചകർ എന്ത് ചെയ്യേണ്ടി വരും, അവരെ ട്രീറ്റ് ചെയ്യുന്ന കേന്ദ്രങ്ങൾ ഉണ്ടെങ്കിൽ ആ കേന്ദ്രങ്ങളിൽ ഏൽപ്പിക്കേണ്ടി വരും, മനസ്സിലായി. അതല്ലെങ്കിൽ പിന്നെ പറഞ്ഞു നന്നാക്കേണ്ടവരെ പറഞ്ഞു നന്നാക്കേണ്ടി വരും. എല്ലാ ചോദിക്കുന്നവരൊരു വേള ഉണ്ടായിക്കൊള്ളണമെന്നില്ല. പിന്നെ ഒരു വേള ഒരിടത്ത് അയാൾ തന്നെ ഐശ്വര്യവാനായിരിക്കും, വേറൊരു അടുത്ത് ചെന്നപ്പോൾ അയാൾക്ക് ചോദിക്കേണ്ടി വന്നതായിരിക്കും, അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വതാല പല തൻഹർ എന്ന് പറഞ്ഞത്. മാലിക് ബിൻ ദീനാറിന്റെ വീട്ടിൽ കള്ളൻ കയറിയ കഥ ഉണ്ട്. കള്ളൻ കയറി, മാലിക് ബിൻ ദീനാർ രാത്രി നിസ്കരിച്ചത്, അപ്പോഴാണ് നിസ്കരിക്കുമ്പോഴാണ് മുപ്പര് ശബ്ദം കേട്ട് മൂന്ന് നിരത്തം ചാടുന്ന മുപ്പരിക്ക് മനസ്സിലായത്. പക്ഷെ അദ്ദേഹത്തിന് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, കാരണം അവിടെ ഒന്നുമില്ല. അതുകൊണ്ട് നിസ്കാരം തുടർത്തി, നിസ്കാരം കഴിഞ്ഞിട്ട് വിളിച്ച് കള്ളനെ വിളിച്ചിട്ട് അന്ന് എനിക്കെന്തെങ്കിലും കിട്ടിയോ ചോദിച്ചു. ഒന്നും കിട്ടിയില്ലായിരുന്നു, എന്നാ ഡുവാനിക്കാൻ പഠിപ്പിച്ചു തരാന്ന്. അങ്ങനെ ഇരുത്തി പഠിപ്പിച്ചു കൊടുത്ത്, ഉദോ ചെയ്യുന്നത് പഠിപ്പിച്ചു കൊടുത്ത്, നിസ്കരിക്കുന്നത് പഠിപ്പിച്ചു കൊടുത്ത്. എന്നിട്ട് സുബേ നിസ്കരിക്കാൻ പോകുമ്പോൾ എന്നും മാലിക് ബിൻ ദീനാറുണ്ടായി, എന്ന് രണ്ടാളാണ്. അപ്പൊ ധാരാന്ന് വെച്ചപ്പോ നിന്നെ മോഷ്ടിക്കാൻ വന്നാണ് മൂപ്പരെ, ഞാൻ മോഷ്ടിച്ചു എന്ന് പറഞ്ഞതാണ്. അയാൾ നല്ല മനുഷ്യനായി പരിണമിച്ചു. ആ രീതിയിൽ ട്രീറ്റ്മെന്റിന് പറ്റും. ചോദിച്ച് വരുന്നവരെ ആട്ടി പായിക്കരുത്, അവരെ ദൂരപ്പെടുത്തരുത് എന്ന് അള്ളാഹു സുബ്ഹാനഹു വതാല പറഞ്ഞിട്ടുണ്ട്, മനസ്സിലായല്ലേ. അറിയിക്കുന്നവരാണെങ്കിൽ കൊടുക്കാം, ചോദിച്ചു വരുന്നവൻ അനർഹനാണെങ്കിൽ നമ്മൾ കൊടുത്തിച്ചിട്ട് നമുക്ക് കുറ്റൊന്നുമില്ല, മനസ്സിലായി. എല്ലാം ചോദിച്ചു വരുന്നവരെ റസൂലിനെ കൊടുത്തു വിട്ടിട്ടില്ല. പിന്നെ ട്രീറ്റ് ഒരാൾ യാചിച്ചു വന്ന റസൂൽ അലൈഹിസ്സലാം മതങ്ങൾ മഴ കൊടുത്തിട്ട് കാട്ടു പോയിട്ട് മരം വെട്ടി ജീവിക്കാൻ പഠിപ്പിച്ചു കൊടുത്ത്, മനസ്സിലായല്ലേ. ആ മനുഷ്യൻ അപ്രകാരം ചെയ്ത അയാൾ വലിയ ഐശ്വര്യവാനായി, മനസ്സിലായോ. അപ്പോ എല്ലാവരും ചോദിച്ചവരും കൊടുത്ത് സഹായിച്ചോളന്നില്ല, പക്ഷെ ആളുകളെ അറിയാൻ പറ്റുമല്ലോ. മനസ്സിലായി, റസൂൽ എന്തുകൊണ്ടാണ് ഒരാളോട് മഴ എടുക്കാൻ പറഞ്ഞത്, കാട്ടുപോകാൻ പറഞ്ഞത്? ഓന്റെ ആരോഗ്യം കണ്ടിട്ടാണ്. അതേസമയം അങ്ങനത്തെ അല്ലാത്ത അവസ്ഥയിൽ ആളുകളെ കാണുമ്പോ ഏതായാലും ഓരോന്നിനും ലിക്കുല്ലി മക്കാമി മക്കാൽ, ഓരോ സാഹചര്യത്തിനും അതിന്റെ ഭാഷയുണ്ട്. അഹു സുബ്ഹാനഹു വതാല നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ഹക്ക് ഹക്കായി മനസ്സിലാക്കുവാനും അത് പിൻപറ്റുവാനും, ബാത്തിൽ ബാത്തിലായി മനസ്സിലാക്കുവാനും അതിൽ നിന്നും അതിന്റെ ആളുകളിൽ നിന്നും വിട്ടുനിൽക്കാനും അള്ളാഹു നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ വബാരക അലാ നബീനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹാബി അജ്മഈൻ. അസ്സലാമു അലൈക്കും.